സ്നേഹമുള്ളവരെ, ലോകാന്ത്യ സംഭവങ്ങൾ എന്ന വിഷയം ആധാരമാക്കി ബ്രദർ ജോൺ പി തോമസ് ചെയ്ത പ്രസംഗത്തിന്റെ വേദിയിൽ നിന്നുള്ള ശബ്ദലേഖനം.
കർത്താവിന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു സാധാരണക്കാരനായി ജീവിച്ച വിശ്വാസിയാണ്. ഞാൻ ഈ കോളേജിലൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇതെല്ലാം എല്ലാവരും ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്നതുപോലെ ഞാനും ചിന്തിച്ചതിൻ്റെ ദിവസങ്ങൾ ചെലവഴിച്ചു. അതിൽ 1974 രക്ഷിക്കപ്പെടുവാനിടയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ളത് വാസ്തവമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഒരു രൂപാന്തരമുണ്ടായി. ഞാൻ അന്ന് തൊട്ട് ഈ ബൈബിള് ശ്രദ്ധിപ്പാനും പഠിക്കുവാനും തുടങ്ങി. എന്തോ 74 തൊട്ട് വേദവസ്തു പ്രവചനങ്ങളിൽ ദൈവം എനിക്കൊരു താല്പര്യം തന്നു. കഴിഞ്ഞ 30 വർഷമായി ഈ വിഷയം വാസ്തവത്തിൽ ശ്രദ്ധിപ്പാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. തുറന്ന് ഞാൻ പറയട്ടെ, ഇന്നും ഈ വിഷയം ശ്രദ്ധിക്കുമ്പോൾ ഹൃദയത്തിൽ ആവേശമാണ്. ഓരോ നാളുകൾ കഴിയും തോറും ഈ വിഷയം ശ്രദ്ധിക്കുമ്പോൾ ആവേശമാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആവേശത്തോടും സന്തോഷത്തോടും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനവുമായിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട്. ഈ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ ആദ്യം ഒന്ന് ഓർപ്പിച്ചോളട്ടെ. നമ്മളൊരു ബൈബിൾ ക്ലാസ് രൂപേണയാണ്, ഒരു പബ്ലിക് മീറ്റിംഗ് പോലെ അല്ല ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിൻ്റെ രൂപത്തിൽ തന്നെ ഞാനും ചില കാര്യങ്ങൾ ആദ്യമായി ഒന്ന് എടുത്തോളട്ടെ. ഈ വേദപുസ്തകം അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഇത് പഠിച്ചു തുടങ്ങിയാൽ ഇത് കയ്യിൽ നിന്ന് താഴ്ത്തി വെക്കില്ലേ? ഒരു വാക്ക് യെശയ്യാപ്രവചനം 34:16 നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ പുസ്തകം ആര് പറഞ്ഞതാണെന്നും ഇതാരാണ് കൂട്ടിച്ചേർത്തതെന്നുള്ളതും യെശയ്യാപ്രവചനം 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ലേ? ഒന്നിനും ഇണകില്ലാതിരിക്കുകയുമില്ലേ? അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രയെ അവയെ കൂട്ടി വരുത്തിയത്. യഹോവയുടെ പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ പേരാണ് ദ ബുക്ക് ഓഫ് ദ ലോർഡ്, യഹോവയുടെ പുസ്തകം. അവൻ്റെ വായ അത് കൽപ്പിച്ചു. കൽപ്പിച്ചെന്ന് മാത്രമല്ല, പ്രത്യേകാലെടുത്ത് എഴുതി അവൻ്റെ ആത്മാവ് അവയെ കൂട്ടിച്ചേർത്തു. അവൻ്റെ ആത്മാവത്രയെ അവയെ കൂട്ടി വരുത്തിയത് എന്താ കാരണം? ഈ ഗ്രന്ഥം ദൈവം ഒന്നിച്ച് പറഞ്ഞുകൊടുത്തല്ലേ 1600 വർഷത്തിൻ്റെ അന്തരത്തിൽ 40 എഴുത്തുകാർ വ്യത്യസ്ത തുറകളിലിരുന്ന 66 ഗ്രന്ഥങ്ങൾ അവരെഴുതി. ഒരു നിമിഷം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കേ, 1600 വർഷത്തിൻ്റെ അന്തരം, 40 എഴുത്തുകാർ, 66 ഗ്രന്ഥങ്ങൾ, പരസ്പരം കണ്ടിട്ടില്ല, പരസ്പരം പരിചയമില്ല, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള എഴുത്തുകാർ ഇത് എഴുതുവാനായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചു. മുക്കവന്മാർ തുടങ്ങി, ആക്ഷടയന്മാർ തുടങ്ങി, രാജാക്കന്മാർ തുടങ്ങി, കാട്ടത്തി പെറുക്കി നടക്കുന്ന ആമോസിനെ പോലെയുള്ളവർ തുടങ്ങി, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ളവരെ പെറുക്കിയെടുത്ത് ദൈവം തൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തി ഈ ഗ്രന്ഥം, ഈ 66 ഗ്രന്ഥവും കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് വാസ്തവത്തിൽ പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ കേൾവിക്കാരോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, 1600 വർഷത്തിൻ്റെ അന്തരത്തിൽ 40 എഴുത്തുകാർ എഴുതിയിട്ടും എന്തുകൊണ്ടാണ് ഒരു വാക്യം പോലും ഒരു വാക്യത്തോട് എതിർപ്പെടുകയോ തെറ്റിപ്പോവുകയോ ചെയ്യാതെ ഈ വിധത്തിൽ ഇത് രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്? മറ്റൊന്നും കൊണ്ടല്ലേ. ആരംഭം തൊട്ട് അവസാനം വരെ പരിശോധിച്ചാൽ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്ത പോലെ ഈ പുസ്തകം എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവം ഇവിടെ വായിച്ചതുപോലെ അവൻ്റെ വായാണ് ഇത് കൽപ്പിച്ചത്. അവൻ ചില എഴുത്തുകാരെ അവൻ്റെ ആത്മാവിനാൽ നിറച്ച് അവൻ്റെ ആലോചനകൾ എഴുതുവാനായിട്ട് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് വിശുദ്ധ ഗ്രന്ഥം. പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞു, യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു. എന്നാൽ ഈ 66 ഗ്രന്ഥത്തെ പരിശോധിക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ദൈവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചരിത്രമുണ്ട്, ജീവചരിത്രമുണ്ട്, പ്രവചന വിഷയങ്ങളുണ്ട്, ഗീതങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ചേർത്തതാണ് ഈ ഗ്രന്ഥം. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് പ്രവചന ഭാഗങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറയട്ടെ. ഈ പുസ്തകത്തിൽ ഏകദേശം 25% പ്രവചന രൂപേണയാണ് ദൈവം രേഖപ്പെടുത്തിയത്. എന്തിനാണ് ഈ 66 ഗ്രന്ഥത്തിൽ കാൽഭാഗം പ്രവചന രൂപേണ ദൈവം എഴുതി തന്നത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, പഴയ നിയമത്തിൽ 17 ഗ്രന്ഥവും പുതിയ നിയമത്തിൽ ഒരു ഗ്രന്ഥവും പൂർണ്ണമായി പ്രവചന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. 18 ഗ്രന്ഥങ്ങൾ തന്നെ പ്രവചന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ ഉടനൂറുന്ന പ്രവചന വിഷയങ്ങൾ ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ്. ദൈവത്തിനപ്പോൾ ഈ വിധത്തിൽ പ്രവചന വിഷയങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ തന്നെ എടുത്താൽ നമ്മളുടെ ഇന്നത്തെ ക്ലാസിന്റെ സമയം തീർന്നു പോകും. എങ്കിലും ഞാൻ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം എടുത്താട്ടെ. യെശയ്യാവ് 41 21 22 23 വാക്യം ഞാൻ ഒന്നുകൂടെ പ്രാരംഭമായ അതോടുള്ള ബന്ധത്തിൽ പറയട്ടെ. ലോകത്തിൽ അനേക മതഗ്രന്ഥങ്ങളുണ്ട്, അനേക ഗ്രന്ഥങ്ങളുണ്ട്. ഒരു ഗ്രന്ഥ സമാഹാരം കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകം. അനേക മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ ഭാവിയെക്കുറിച്ച് പറയുന്ന പ്രവചനങ്ങളുള്ളൂ. യെശയ്യാവ് 41:21-23 വാക്യം നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുമെന്ന് യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. 23 വാക്യം നോക്കിയേ, നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സ്വർഗത്തിലെ ദൈവം എന്തിനാണ് ഈ പ്രവചന വിഷയങ്ങൾ നൽകിയത്? ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരെ ഇതൊന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമായിരിക്കുന്നു. ദൈവം വെല്ലുവിളിക്കുകയാണ്, മറ്റ് ദേവന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ദൈവമാണെന്നൊന്ന് തെളിയിച്ചേ. ദൈവം തെളിയിക്കാൻ എന്താ മാധ്യമം ഉപയോഗിച്ചത്? ദൈവം പറഞ്ഞു 23 വാക്യം, നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളതൊന്ന് പ്രസ്താവിക്കുക. എൻ്റെ കേൾവിക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകം 2000 വർഷം മുമ്പ് എഴുതി പൂർത്തീകരിച്ചു. പഴയ നിയമം 2400 വർഷം മുമ്പ് എഴുതി പൂർത്തീകരിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ച ഈ ഗ്രന്ഥത്തോട് പിന്നെ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിച്ചു വായിക്കേ, 2000 വർഷം 2400 വർഷം മുമ്പ് ഇന്ന് സംഭവിക്കുന്ന വിഷയങ്ങൾ ദൈവം തൻ്റെ പ്രവാചകന്മാർ കൂടെ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവമല്ലേ? 100 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭാവി എങ്ങനെയെന്ന് ആർക്ക് പറയാൻ കഴിയും? 500 വർഷം കഴിയുമ്പോൾ ലോക രാഷ്ട്രസ്ഥിതി എങ്ങനെയെന്ന് ആർക്ക് പറയാൻ കഴിയും? ലോകത്തിൽ ഒരു മനുഷ്യനും യാതൊരു ചിന്തകന്മാർക്കും പറയുവാൻ നിവൃത്തിയില്ലേ? 2000 വർഷം 2500 വർഷം മുമ്പ് എന്ത് സംഭവിക്കുമെന്നുള്ളത് ദൈവം പറഞ്ഞു. ദൈവം അത് പറയുമ്പോൾ ദൈവത്തിന് മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ദൈവമാണെന്ന് ഇതിൽ കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഈ അടുത്ത സമയത്ത് ഒരു മാസിക എൻ്റെ കയ്യിൽ കിട്ടി, ഫോർഫണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ. അതിൻ്റെ തലക്കെട്ട് കണ്ടുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേടിച്ചു. അവിടെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത്, ഇന്ത്യയിലുള്ള പൗരന്മാർ 4000 കോടി രൂപ ഭാവിയെക്കുറിച്ച് അറിയുവാൻ ചെലവഴിക്കുന്നു. ഞാൻ ആ മാഗസിൻ മേടിച്ച് സൂക്ഷിച്ചു വെച്ചു. 4000 crore rupees 4000 കോടി രൂപ ജ്യോതിഷക്കാരുടെ അടുക്കലും ഭാവി പറയുന്നവരുടെ അടുക്കലും ഇന്ത്യൻ പൗരന്മാർ ചെലവഴിക്കുന്നു. ഇത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. എന്താണ് അതിൻ്റെ കാരണം? ഭാവി എന്താണ്? ഭാവി എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി മനുഷ്യൻ ആകുലചിത്തനാണ്. ഭാവിയെക്കുറിച്ച് അറിയുവാൻ അവൻ ആകുലചിത്തനായിരിക്കുമ്പോൾ യെശയ്യാവ് 45:11 ദൈവം ഇങ്ങനെ പറഞ്ഞു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള രാത്രികളിലും ഈ പ്രവചന വിഷയമാണ് സ്വർഗത്തിലെ ദൈവം ദൈവമാണെന്നുള്ളതും സകല സംഭവങ്ങളെയും അവൻ നിയന്ത്രിക്കുന്നെന്നുള്ളതും ലോക മനുഷ്യൻ മനസ്സിലാക്കുവാൻ ദൈവം മുമ്പുകൂട്ടി പറഞ്ഞ പ്രവചന വിഷയങ്ങളാണ് നാം എടുത്തു വായിക്കുന്നത്. മാത്രമല്ല ദൈവം പറഞ്ഞു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കുക, ഞാനത് പറഞ്ഞുതരാം. ഈ രാത്രിയിൽ എത്രയോ ധന്യരാണ് നാം. കാരണം പത്രോസ് രേഖപ്പെടുത്തി, പ്രവചന വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ അതിനെ കരുതി കൊണ്ടാൽ നന്ന്. അന്ധകാരപൂർണമായ ലോകത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചമാണ്, വിളക്കാണ്, പ്രകാശമാണ് വാസ്തവത്തിൽ ബൈബിൾ പ്രവചനം. അത് രണ്ട് പത്രോസ് ഒന്നിൻ്റെ 20-21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 2 പത്രോസ് 1:20-21 വാക്യത്തിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പാതയറിയാതെ നിൽക്കുമ്പോൾ, ഭാവിയെക്കുറിച്ച് മനുഷ്യൻ ആകുലചിത്തനായി നിൽക്കുമ്പോൾ, ഈ അടുത്ത സമയത്ത് സുനാമി സംഭവിച്ചു. സുനാമിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഞാൻ എൻ്റെ കേൾവിക്കാരോട് പറയാം, ഈ 4 ദിവസത്തിൽ 1 ദിവസം സുനാമി എന്ന വിഷയമായിരിക്കും വചനത്തിലെ വെളിച്ചത്തിൽ ഞാൻ എടുക്കുന്നത്. ബൈബിളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ബൈബിളിൽ ഉണ്ടോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രാരംഭമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള പ്രധാന വിഷയം, ഈ പ്രവചന വിഷയങ്ങളിൽ അതിപ്രധാനമായത്, കഴിഞ്ഞ 30 വർഷമായി ഈ പ്രവചനം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ബൈബിളും യഹൂദന്റെ ചരിത്രവുമായി ഇടചോർന്ന് കിടക്കുന്ന ഒരു ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ബൈബിളിൻ്റെ ജോഗ്രഫി അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാലും രണ്ടും കൂടെ ഇഴുകിച്ചേർന്ന് യഹൂദൻ്റെ സ്ഥലത്തോടും ആ ജനത്തോടും ഇഴുകിച്ചേർന്ന് കിടക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ബൈബിളിൻ്റെ ജോഗ്രഫി എന്താണ് എന്ന് ചോദിച്ചാൽ പലസ്തീൻ യഹൂദൻ്റെ രാജ്യമാണ്. ബൈബിളിൻ്റെ ചരിത്രം എന്ത്? യഹൂദൻ്റെ ചരിത്രമാണ്. നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ എന്ന വണ്ണം ദൈവം പറഞ്ഞു തുടങ്ങിയിട്ട് അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് പിന്നീട് ബൈബിൾ അവസാനിക്കുന്നത് വരെ അവൻ്റെ സന്തതികളോടുള്ള ചരിത്രമാണ്. യെസ്, ചിന്തിക്കുന്നവർ ചിന്തിച്ചോ, ആദ്യത്തെ 11 അധ്യായങ്ങൾ വാസ്തവത്തിൽ ബൈബിളിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ്. ആ ഇൻട്രഡക്ഷൻ ചാപ്റ്റർ കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ചരിത്രമാണ്, അവൻ്റെ സന്തതികളുടെ ചരിത്രമാണ് ഈ ബൈബിളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്. അതെ, അവരോട് ഈ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. വേദപുസ്തകം എഴുതുവാൻ ദൈവം തെരഞ്ഞെടുത്തത് യഹൂദന്മാരെയാണ്. പഴയ നിയമത്തിൽ 39 ഗ്രന്ഥവും എഴുതിയത് യഹൂദനാണ്. പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥത്തിൽ 25 ഗ്രന്ഥങ്ങളും യഹൂദന്മാരെ കൊണ്ട് എഴുതിയിട്ട് ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തികളും അതെഴുതുവാൻ ദൈവം ലൂക്കോസിനെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹവും ഒരു യഹൂദ കൺവേർട്ടായിരുന്നു. ഹി വാസ് എ പ്രോസലൈറ്റ് എന്ന് പറഞ്ഞാൽ 66 ഗ്രന്ഥങ്ങളും എഴുതിയത് ഇവരാണ് എഴുത്തുകാർ. ഇവരുടെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഇവരുടെ ചരിത്രമാണ് ഈ ചരിത്ര വിഷയം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തെക്കുറിച്ച് ഒരുപാട് പ്രവചന വിഷയങ്ങൾ ബൈബിളിൽ കാണുന്നു. അവരെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ ദിവസങ്ങളിൽ നിന്ന് പ്രസംഗിക്കാം. എന്നാൽ ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. എനിക്ക് വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം ഇന്ന് കേൾവിക്കാരെ ഓർപ്പിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നു. അങ്ങനെയാണോ എന്ന് ബൈബിൾ പ്രവചനത്തിലൂടെ ഞാൻ തെളിയിച്ചു തരാം. ചരിത്രത്തിൻ്റെ ഒരു നിർണായക കാലഘട്ടമാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ പ്രവചനം ശ്രദ്ധിക്കണം, വേദപുസ്തക പ്രവചനം ശ്രദ്ധിക്കണം. ഇവരുടെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ദൈവം അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവം ജെറമ്യാ പ്രവചനം 1:12 ഇങ്ങനെ പറഞ്ഞു. ഈ പ്രവചനങ്ങൾ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. ജെറമ്യാ പ്രവചനം 1:12 എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രത കൊള്ളുന്നു. I am watching over my word to perform it. സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാരിൽ കൂടെ ഭാവിയെക്കുറിച്ച് പറയുക മാത്രമല്ല, ഇവിടെ നാം വായിക്കുന്നത് എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ ഇത് വായിച്ചാൽ I am watching over my word to perform it. എൻ്റെ വചനം സംഭവിക്കുവാൻ നിവർത്തിക്കപ്പെടുവാൻ ഞാൻ വാസ്തവത്തിൽ ജാഗ്രിച്ചിരിക്കുകയാണ്. I am watching. എന്നാൽ ഈ ഇത് പറഞ്ഞ ദൈവം നമ്മോട് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള മീറ്റിംഗുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം പറഞ്ഞു, ഐ ആം വാച്ചിങ് ഓവർ മൈ വേൾഡ്, എൻ്റെ വചനത്തെ ഞാൻ സൂക്ഷിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 13 വരുമ്പോൾ ഈ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം കർത്താവിൻ്റെ വരവിനെ മനസ്സിലാക്കുവാൻ അടയാളങ്ങളും മറ്റും കർത്താവ് പറഞ്ഞ ശേഷം അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 33 വാക്യം സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഇത് 37 വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഐ സെഡ് ടു ഓൾ വാച്ച്. ഈ സംഭവങ്ങൾ നടക്കുവാൻ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം, എൻ്റെ വചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനത്തോട് അവൻ പറഞ്ഞു, വാച്ച്. ഞാൻ എല്ലാവരോടും പറയുന്നു, വാച്ച്. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്, രാഷ്ട്രങ്ങളുടെ അതിരുകളെ മാറ്റുന്നത്, സംഭവങ്ങളുടെ ഊരിത്തിരിയുന്നത് എല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന പ്രകാരമാണെന്ന് വേദവസ്തുവും പറയുമ്പോൾ വേദവസ്ത പ്രവചനം ശ്രദ്ധിക്കുന്നവരോട് ദൈവം പറഞ്ഞു, വാച്ച്, ഐ സേ ടു യു ഓൾ, വാച്ച്, നിങ്ങളത് ശ്രദ്ധിക്കണം. ദൈവമക്കളുടെ വലിയൊരു ചുമതലയാണ് സംഭവിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ലോകത്തിൽ ഒന്നും അവിചാരിതമായി നടക്കുന്നില്ലേ. ഇന്ന് ഗാച്ച് കരാർ ഒപ്പുവെച്ച് ഇന്ത്യയിലുള്ള കർഷകന്മാർ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ഈ അടുത്ത സമയത്തും പത്രത്തിൽ വായിച്ചില്ലേ, തായ്ലൻഡിൽ നിന്ന് ചുങ്കങ്ങൾ ചുമത്താതെ മത്സ്യം നമ്മുടെ രാജ്യത്തോട് ഇറക്കുമ്പോൾ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും മുഖ്യമന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഇവിടെയുള്ള ഭരണകർത്താക്കൾ ശ്രമിച്ചിട്ടും അതിനെ നിർത്തുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ലേ? പഞ്ചാബിലും ഹരിയാനയിലും അവരുടെ പാണ്ഡികശാലകളിൽ ഗോതമ്പ് കുമിഞ്ഞു കിടക്കുമ്പോൾ അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗോതമ്പ് എന്തുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്നു? എന്തുകൊണ്ട്? എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അവിചാരിതമല്ല. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഏകലോക ഗവൺമെന്റ് വരുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങൾ പോലും നമ്മുടെ സ്വാതന്ത്ര്യം അടിയറ പറഞ്ഞ് ഒരു ഉന്നത അധികാരികളുടെ കീഴിലേക്ക് അമർന്നു കൊടുത്തപ്പോൾ മത്സ്യം ഇറക്കണമെങ്കിൽ ഇറക്കും, ഗോതമ്പ് ഇറക്കണമെങ്കിൽ ഇറക്കും, അവർ പറയുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രങ്ങൾ ചെയ്തേ സാധിക്കുള്ളൂ. പക്ഷെങ്കിൽ നമ്മെ സംബന്ധിച്ചുള്ള വിഷയം, ഒരു ദൈവവേദനെ സംബന്ധിച്ചുള്ള വിഷയം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണല്ലോ. ഇതൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞ സംഭവങ്ങളാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ലോകത്തിൽ അവിചാരിതമായി ഒന്നും സംഭവിക്കുന്നില്ലേ? ദാനിയേൽ രേഖപ്പെടുത്തി, അത്യുന്നതൻ രാജാക്കന്മാരുടെ മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ രാജ്യത്തിന് മേൽ വാഴുന്നു. ഗോഡ് ഈസ് റൂളിംഗ്. ഇന്ന് രാത്രിയിൽ നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു വ്യക്തമായി. ചരിത്രം അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുന്നു. ചരിത്രം അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയമില്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് ഒന്ന് തെളിയിക്കാൻ ഒരു വിഷയം മാത്രം എടുക്കാം എന്ന് ചിന്തിക്കുക. നോക്കുക, ഞാൻ ഓർപ്പിച്ചു, ബൈബിളും യഹൂദന്റെ ചരിത്രവുമായി ഇഴുകിക്കിടക്കുന്ന ഒരു ഒരു വിഷയമാണ്. ഇസ്രായേൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത രാഷ്ട്രമാണ്. ഇസ്രായേലും മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് തുലനം ചെയ്യുവാൻ സാധ്യമല്ല. ഒരു മറ്റൊരു രാഷ്ട്രമായിരുന്നു എങ്കിൽ, ബൈബിൾ മാറ്റിവെച്ചിട്ടും ഞാൻ ചില സംഭവങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് പഴയ കാലങ്ങളെ നമ്മൾ പഠിച്ച വലിയ സാമ്രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നത്, പിടിച്ചടക്കി അവരുടെ രാജ്യത്തോട് ചേർക്കുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു. അതിനകത്ത് അസംഭവ്യമായ ഒന്നുമില്ലേ. ബാബിലോൺ, മേദ്യ, പാർസ്യ, ഗ്രീക്ക്, റോം സാമ്രാജ്യങ്ങളൊക്കെ അവരുടെ ആ സാമ്രാജ്യത്തോട് മറ്റനേക ചെറിയ രാഷ്ട്രങ്ങളെ പിടിച്ചെടുത്ത് ചേർത്തുകൊണ്ടിരുന്നു. അതൊരു സാധാരണ സംഭവമായിരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, യഹൂദനെയും അതുപോലെ പിടിച്ചെടുത്തു, അവരുടെ സാമ്രാജ്യത്തോട് ചേർത്തു. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, അവരെ പിടിച്ചടക്കിയ രാഷ്ട്രങ്ങളെല്ലാം നശിച്ചുപോയി. ഈ വിധത്തിൽ ചേർത്ത ചെറിയ രാഷ്ട്രങ്ങളൊന്നും ഇന്നില്ലേ. എന്നാൽ 4000 വർഷത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇന്നും ഈ രാഷ്ട്രഭൂമിയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? വായ്, എന്തെങ്കിലും ഉത്തരവുണ്ടോ? നോക്കുക, ഇവരെ പിടിച്ചെടുത്തിയ രാജ്യങ്ങൾ എവിടെ? ഇവരെ ചേർത്തെടുത്ത സാമ്രാജ്യങ്ങളും അവരെ ഉപദ്രവിച്ച രാജ്യങ്ങളും അസ്തമിച്ചപ്പോൾ അവരെന്തുകൊണ്ട് അസ്തമിക്കാതെ ലോകത്തിൽ നിൽക്കുന്നു? 2, സംഖ്യാപുസ്തകം 21:9 വായിക്കുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രത്തെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഇസ്രായേൽ ഷാൽ നോട്ട് ബി റെക്കണ്ട് അമംഗ് ദ നേഷൻസ്. രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ അവരെ എണ്ണത്തില്ലേ. അങ്ങനെയും പ്രവചനമുണ്ടോ? രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഇവരെ എണ്ണത്തില്ലേ. നമ്മൾ വീണ്ടും ലോകത്തിന്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന യുണൈറ്റഡ് നേഷൻസിനെ പഠിച്ചു നോക്കിയാൽ 189 രാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിലുണ്ട്. ഈ 189 രാജ്യങ്ങളിൽ 188 രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇരിക്കുവാൻ അംഗത്വം കൊടുത്തിട്ടുണ്ട്. 188 രാജ്യത്തിൽ 189 രാജ്യങ്ങളുള്ള ലോകത്തിൽ 188 രാഷ്ട്രങ്ങൾക്കും റൊട്ടേഷനിൽ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം കൊടുത്തപ്പോൾ അംഗത്വം കൊടുക്കാത്ത ഏക രാഷ്ട്രം ഇസ്രായേലാണ്. മധ്യപൂർവ്വ ദേശത്തിൽ ജനാധിപത്യ ഭരണമുള്ള ഏക രാഷ്ട്രം അവരാണ്. അവർക്ക് എന്തുകൊണ്ട് ഈ എണ്ണുന്നവരുടെ കൂട്ടത്തിൽ അവരെ എണ്ണിയില്ലേ? വചനത്തിൽ മുമ്പ് കൂട്ടി പറഞ്ഞു, ജാതികളുടെ മധ്യത്തിൽ അവരെ എണ്ണത്തില്ലേ? They shall not be reckoned among the nations. രണ്ട്, നമുക്കറിയാം ആതുര സേവ ചെയ്യുവാൻ റെഡ് ക്രോസ്, ക്രിസ്തീയ സംഘടനയുണ്ട് റെഡ് ക്രോസ്, മുസ്ലിം സംഘടനയ്ക്കുണ്ട് റെഡ് ക്രസന്റ്, അതായത് ചുമന്ന ചന്ദ്രക്കുല. യഹൂദൻ ലോകത്തിൽ അവൻ്റെതായ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ, ഈ അടുത്ത സമയത്ത് അമേരിക്കൻ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് ബെർണാഡി ഹേലി രാജിവെച്ചു മാറി. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അതിന് സമ്മതിച്ചില്ലേ? ഞാൻ ചില കണക്കുകൾ അങ്ങനെ പറയാം. യു എൻ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് അതായത് മനുഷ്യാവകാശ കമ്മീഷനിൽ 53 രാഷ്ട്രങ്ങളുടെ അംഗത്വമുണ്ട്. ക്യൂബയുണ്ട്, സൗദി അറേബ്യയുണ്ട്, സിംബാബ്വെയുണ്ട്, ലിബിയ മുതലായ രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ മനുഷ്യാവകാശ ധ്വംസനം നടത്തുമ്പോൾ മധ്യപൂർവ്വ ദേശത്തിലെ ഏക ജനാധിപത്യ രാഷ്ട്രമായ ഇസ്രയേൽ 53 രാഷ്ട്രങ്ങൾക്ക് അംഗത്വം കൊടുത്തപ്പോൾ ഇസ്രയേലിന് അംഗത്വം കൊടുത്തില്ലേ? They shall not be reckoned among the nations. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇവർ വ്യത്യസ്തരാണ്. സ്വർഗത്തിലെ ദൈവം അത് പറയുന്നുണ്ട്. ദൈവം അവരെ തിരഞ്ഞെടുത്തു. 147 സങ്കീർത്തനം 20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. ഹി ഹാത് നോട്ട് ഡെൽറ്റ് സോ വിത്ത് എനി നേഷൻ. ലോകത്തിൽ മറ്റൊരു രാഷ്ട്രത്തോടും അങ്ങനെ ദൈവം ഇടപെട്ടിട്ടില്ല. ഇവരോട് ഇടപെട്ടതുപോലെ ഇവരൊരു അത്ഭുത വിഷയമാണ്, ചരിത്രത്തിന്റെ അത്ഭുതമാണ്. മാത്രമല്ല, ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഇവർക്ക് ദൈവം കൊടുത്ത സ്ഥലം വാസ്തവത്തിൽ ഭൂമിയുടെ മധ്യഭാഗമാണ്, ലോകത്തിന്റെ കേന്ദ്രബിന്ദുവാണ്, ലോകത്തിന്റെ കേന്ദ്രബിന്ദു. വേണമെങ്കിൽ രണ്ട് വാക്യം നോക്കിയോ, എസക്കേൽ പ്രവചനം 5:5. ദൈവം എന്തിനാത് കൊടുത്തതെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. എസക്കേൽ 5:5 അവിടെ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇത് യെരുശലേമാകുന്നു, ഞാനതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു. ഐ ഹാവ് സെറ്റ് ഇറ്റ് എമംഗ് ദ സെന്റർ ഓഫ് ദ നേഷൻസ്, രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ വെച്ചു. എസക്കേൽ 38:12 എസക്കേൽ 38:12 അവിടെ വായിക്കുന്നുണ്ട്, 11:11 ഭൂമിയുടെ മധ്യേ വസിച്ചിരിക്കുന്ന ഒരു ജനം. ദൈവം എന്തിനാണ് ഇവരെ ഭൂമിയുടെ മധ്യേ വസിപ്പിച്ചത്? ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ടോർച്ച് ബിയറേഴ്സ് ആയി, അതായത് വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമായ ലോകത്തിൽ അവരെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മൾ ആ ചിത്രം നോക്കിയാൽ അറിയാം, 3 ഭൂഖണ്ഡങ്ങൾ, ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും കൂടെ ഒന്നിച്ച് ചേരുന്ന പ്രതലമാണ്. ആ പ്രതലമാണ് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത്. നമ്മൾ ഇനി ആ സ്ഥലത്തെ കുറിച്ചാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ രാഷ്ട്രം ഒരു പ്രത്യേക രാഷ്ട്രമാണെന്ന് ഞാൻ പറഞ്ഞ് ആ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ആ സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ദൈവം എന്തിനാണ് അബ്രഹാമിന്റെ സന്തതിക്ക് ആ പ്രദേശം കൊടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം അവർക്ക് അരുളപ്പാട് കൊടുത്തു, ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊടുത്തു, ദൈവത്തിന്റെ വെളിച്ചം അവർക്ക് കൊടുത്തു. അവർ ലോകത്തിന്റെ മധ്യത്തിൽ ഒരു വെളിച്ചമായിരിക്കുവാൻ ആഗ്രഹിച്ചു. ആ കാലത്ത് ഏഷ്യയിൽ നിന്നുള്ളവർക്ക് യൂറോപ്പിൽ പോകണമെങ്കിൽ, യൂറോപ്പിലുള്ളവർക്ക് ഏഷ്യയിലോ ആഫ്രിക്കയിലോട്ടോ പോകണമെങ്കിൽ അവർക്ക് കടക്കുവാൻ കഴിയുന്ന ഏക പാലം വാസ്തവത്തിൽ ഈ മിഡിൽ ഈസ്റ്റിന്റെ ഇസ്രയേലിന്റെ പ്രദേശമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെങ്കിൽ അവർ ഈ മധ്യപൂർവ്വദേശത്തുകൂടെ പോകണമായിരുന്നു. ഇസ്രയേലിന്റെ പ്രദേശത്തുകൂടെ പോകാതെ ആ കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുകയല്ലേ? എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി ലോകത്തിന്റെ മധ്യത്തിൽ അവർ വസിക്കുമ്പോൾ ആ ഇസ്രയേലിനെ കുറിച്ചും അവരുടെ രാജാവിനെ കുറിച്ചും അവർക്ക് മനസ്സിലായി. ലോകത്തിന്റെ അറ്റത്തോളം വാസ്തവത്തിൽ ദൈവിക വെളിച്ചം ചെല്ലുവാൻ സാധിക്കും. ഞാൻ വാക്യമെടുക്കാതെ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ വിധത്തിൽ ആ രാഷ്ട്രത്തെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞ ഒരൊറ്റ സന്ദർഭമേ ഉള്ളൂ, അത് ശലോമോന്റെ കാലത്താണ്. ശലോമോന്റെ കാലത്ത് നമ്മൾ കർത്താവിന്റെ വാക്കിൽ നിന്ന് നമുക്കറിയാം, യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്ക് വളരെ പരിചയമുണ്ട്. അതായത് ശേമരാജ്ഞി കടന്നു വന്നത് എവിടെ നിന്നാണെന്ന് മത്തായി 12:42 കർത്താവ് പറഞ്ഞു, അവൾ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നു. ഷീ ഹാസ് കം ഫ്രം ദ ഫാദറസ് പോയിന്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ അറ്റത്ത് നിന്ന് അവൾ വന്നു. എങ്ങനെയാണ് അവൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വന്നത്? അവളുടെ രാജ്യത്തുള്ള വ്യാപാരികൾ ഈ രാജ്യത്തുകൂടെ വരികയും കടന്നു പോവുകയും ചെയ്തപ്പോൾ അവിടുത്തെ ഉള്ള ദൈവത്തിന്റെ മഹത്വവും രാജാവിന്റെ മഹത്വവും മനസ്സിലാക്കി അവളുടെ രാജ്യത്തിൽ ലോകത്തിന്റെ അറ്റത്ത് ചെന്ന് അവരുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ശേവരാജ്യഭൂമിയുടെ അറ്റത്ത് നിന്ന് അവിടെ കടന്നു വന്നത് ഇത് സത്യമാണോ എന്ന് പരീക്ഷിക്കാനാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം എന്തിനാണ് ഇവർക്ക് ഭൂമിയുടെ മധ്യഭാഗം കൊടുത്തത്? ദൈവം എന്തിനാണ് ഇവരെ തിരഞ്ഞെടുത്തത്? ഇവർ ലോകത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ടോർച്ച് ബിയറേഴ്സ്, ദൈവത്തിന് പ്രകാശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കണമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? അവർ ടോർച്ച് ബിയറേഴ്സ് ആയിരുന്നോ? അല്ല, പരാജയപ്പെട്ടു. അവർ വളരെ പരാജയപ്പെട്ടു. ഞാൻ ആ വിഷയങ്ങളെല്ലാം എടുത്തു പറയുവാൻ നിവൃത്തിയില്ലേ. അവർ വളരെ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ദേശത്തോടുള്ള ബന്ധത്തിൽ അവർ വളരെ പരാജയപ്പെട്ടു. ദൈവം പറഞ്ഞിരുന്നു, ദേശം എൻ്റെതാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പാർക്കുന്ന പരദേശികളാണ്. ലേവ്യാപുസ്തകം 25:23 നോക്കിയേ. ലേവ്യാപുസ്തകം 25:23 ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികൾ വന്നു പാർക്കുന്നവരുമാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു പാർക്കുന്ന പരദേശികളാണ്, നിങ്ങൾ എൻ്റെ ദേശത്തിൽ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കാനാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത്. നമ്മളത് വചനത്തിൽ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരിക്കണം. നിങ്ങൾ ജാതികളോട് ഇടകലരരുത്. നിങ്ങൾ വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത്. നിങ്ങൾ അരുതാത്തത് ചെയ്യരുത്. നിങ്ങൾ ലോകത്തിൽ എൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്തതിയായിരിക്കും. നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിങ്ങൾ ലോകത്തിൽ എൻ്റെ പ്രമാണങ്ങളെ അറിയിക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കും. നിങ്ങൾ എനിക്കൊരു വിശുദ്ധജനമായിരിക്കും. ദൈവം അവരെ തിരഞ്ഞെടുത്ത് ലോകത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവച്ചത് അവിടെ നിന്ന് ലോകത്തിൻ്റെ എല്ലാ കോണിലും ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലാനാണ്. അവർ പരാജയപ്പെട്ടു. അവർ വളരെ പരാജയപ്പെട്ടു. നോക്കുക, പ്രവാചകന്മാരിലൂടെ ദൈവം അവരോട് പറഞ്ഞ വാക്കുകൾ, ജർമ്മിയ പ്രവചനം 2:7 ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ അറപ്പാക്കിയിരിക്കുന്നു. ഫലകരമായ ഒരു ദേശത്ത്, പാലും തേനുമൊഴുകുന്ന ദേശത്ത്, ഫലകരമായ ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ ഞാൻ കൊണ്ടുവന്നു. നിങ്ങളതിനെ അശുദ്ധമാക്കി, മ്ലേച്ഛത പ്രവർത്തിച്ചു, മാലിന്യത്തിലേക്ക് കടന്നുപോയി, ഇണയില്ലാ പിണയെ അവർ ചേർന്നു, അരുതാത്തത് അവർ ചെയ്തു, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അവർ ത്യജിച്ചു. ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞു, ഞാൻ നിങ്ങളെ പറിച്ചു കളയും, ഞാൻ നിങ്ങളെ പറിച്ചു കളയും. 1-2 ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവർക്കിത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വചനം നിങ്ങൾ കേട്ടില്ലെങ്കിൽ, ആവർത്തനം 29:27 യഹോവേ കോപത്തോടും ക്രോധത്തോടും വലിയ വെറുപ്പോടും അവരെ അവരുടെ ദേശത്തു നിന്ന് പറിച്ചു കളയുകയും ഇന്നുള്ളതുപോലെ അവരെ മറ്റൊരു ദേശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. പറിച്ചു കളയും. ഐ വിൽ അപ്രൂട്ട് ദം, ഒരു വൃക്ഷത്തെ പിഴുതു കളയുന്ന പോലെ നിന്റെ ദേശത്തു നിന്ന്, ഫലകരമായ ദേശത്തു നിന്ന് ഞാൻ നിന്നെ പിഴുതുകളയും, ഞാൻ നിന്നെ പറിച്ചു കളയും, അപ്രൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ, ഹോശ്യ പ്രവചനം 9:17 ഹോശ്യ പ്രവചനം 9:17 പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചത്, 9:17 അവർ എൻ്റെ ദൈവത്തെ അനുസരിക്കായകൊണ്ട് അവൻ അവരെ തല്ലിക്കളയും, അവർ ജാതരുടെയിൽ ഉഴന്നു നടക്കേണ്ടി വരും. അവിടെ വായിക്കുന്നു, My God will cast them away and they shall be wanderers among the nations. My God will cast them away. എൻ്റെ ദൈവം അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയും. അവർ മറ്റ് രാജ്യങ്ങളിൽ ഉഴന്നു നടക്കും. ചരിത്രമൊന്ന് ചുരുക്കി ചിന്തിച്ച് ദൈവം അപ്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം ആ ദേശം അന്യദേശത്തുള്ളവർ പാർക്കുമെന്ന് പറഞ്ഞു. വളരെ രസകരമായ പ്രവചനങ്ങളാണ്. നമുക്ക് ലേവ്യ പുസ്തകം തന്നെ ഒന്നെടുക്കാം. 26 എടുത്താൽ അതിൻ്റെ 33 ഞാൻ നിങ്ങളെ ജാതിയുടെ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും. 32 ഞാൻ ദേശത്തെ ശൂന്യമാക്കും, അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതെങ്കിൽ ആശ്ചര്യപ്പെടും. നിങ്ങളെ ഞാൻ അവിടെ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് അന്യദേശത്തുള്ളവരെ ഞാൻ അവിടെ പാർപ്പിക്കും. ആ വാക്കുണ്ടോ? ഞാൻ നിങ്ങളെ അവിടെ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് അന്യദേശത്തുള്ളവരെ അവിടെ പാർപ്പിക്കും. ചരിത്രം ഞാൻ 1-2 കാര്യം പറയട്ടെ. 70 കർത്താവ് പറഞ്ഞ, പ്രവാചകന്മാർ പറഞ്ഞ പോലെ ആശ്ചര്യമായി അവരുടെ ദേശത്ത് നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. റോമൻ സൈന്യാധിപനായ തീത്തോസ് അവരെ അവരുടെ ദേശത്ത് നിന്ന് വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി അവരെ അവിടെ നിന്ന് പായ്ക്കുമ്പോൾ ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞു, ഐ വിൽ അപ്രൂട്ട് യു, ഐ വിൽ കാസ്റ്റ് യു ഫ്രം ദ നേഷൻ, ഞാൻ നിങ്ങളെ പൂർണ്ണമായി എറിഞ്ഞുകളയും. എ ഡി 70 അത് സംഭവിച്ചില്ലേ? 70 അവരെ റോമാക്കാരെ കീഴ്പ്പെടുത്തിയെങ്കിലും ഏകദേശം 50 കോട്ടകളും 985 ഗ്രാമങ്ങളും പലസ്തീന്റെ പ്രദേശത്തുണ്ടായിരുന്നു. ചരിത്രം പറയുന്നു, 70 അവരെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി ലോകത്തിൽ അവരെ ചിതറിച്ചപ്പോഴും ഏകദേശം 50 കോട്ടകളും മതിൽ കെട്ടിയ കോട്ടകളും 985 വില്ലേജസും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? 155 ബാർ കൊച്ച്ബ എന്ന് പറയുന്ന ഒരു ഫോൾസ് മശിഹ അവർക്ക് ഉദ്ധാരണം കൊടുക്കുമെന്ന് പറഞ്ഞ് ബാർ കൊച്ച്ബ യഹൂദന്മാരെ സംഘടിപ്പിച്ച് റോമാക്കാർക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തി റോമാക്കാരെ തോൽപ്പിച്ചപ്പോൾ റോമാക്കാർക്ക് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. 2-3 വർഷത്തോളം ബാർ കൊച്ച്ബയുടെ നേതൃത്വത്തിൽ ആ പ്രദേശം അവരുടെ കൈക്കീഴിൽ അമർന്നപ്പോൾ റോമാക്കാര് ജൂലിയസ് സെവറസിനെ യൂറോപ്പിൽ നിന്ന് വരുത്തി ആ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ഇവരെ സമ്പൂർണമായി വെട്ടിവീഴ്ത്തുമ്പോൾ ചരിത്രം പറയുന്നു 585,000 യഹൂദന്മാരെ അന്ന് വെട്ടിവീഴ്ത്തി ജൂലിയസ് സെവറസ്. 135 585,000 യഹൂദന്മാരെ വെട്ടിവീഴ്ത്തി. വെട്ടിവീഴ്ത്തിയെന്ന് മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. എംപറർ ഹേഡ്രിയൻ, ഹേഡ്രിയൻ രാജാവ് അവിടെ മറ്റൊരു കാര്യം ചെയ്തു. അവിടെ ഒരു നിയമം പ്രഖ്യാപിച്ചു, യാതൊരു യഹൂദനും ഇവിടെ പാർക്കുവാൻ അനുവാദമില്ല. യഹൂദനും മാർക്കുവാൻ അനുവാദമില്ലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ 4 കോണിൽ നിന്നും ജാതികളെ അവിടോട്ട് ഹേഡ്രിയൻ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, മുമ്പ് കൂട്ടി ദൈവം അത് പറഞ്ഞില്ലേ? ഐ വിൽ അപ്രൂട്ട് യു ഫ്രം യുവർ നേഷൻ, നിന്റെ ദേശത്ത് നിന്ന് നിന്നെ ഞാൻ പറിച്ചു കളയുകയും നിന്റെ ദേശത്ത് വസിക്കുന്ന അന്യദേശക്കാർ ജാതികൾ ഇത് കണ്ട് ആശ്ചര്യപ്പെടുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ചരിത്രം ഒരു കാര്യം നമ്മെ മനസ്സിലാക്കി തരുന്നു, ഇത് സത്യമായി സത്യമായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രവചനങ്ങൾ നിവർത്തിക്കുകയായിരുന്നു. അവരെ സമ്പൂർണമായി അപ്രൂട്ട് ചെയ്തു. അവർ ലോകത്തിൽ ചിതറിപ്പോയി, ലോകത്തിൽ ആകമാനം ചിതറിപ്പോയി. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം 70 ലോകത്തിൽ കാണാനില്ല. എന്നാൽ ഇന്ന് വലിയ പ്രശ്നം ആരംഭിച്ചിരിക്കുകയാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. ചരിത്രം അതിൻ്റെ സമാപ്തിയിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറയാൻ പോവുകയാണ്. ഇനിയും പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടെ കരുതേണ്ടത് ആവശ്യമാണ്. യഹൂദന് ദൈവം കൊടുത്ത ഭൂമി ഇന്ന് 5 രാഷ്ട്രങ്ങളുടെയെങ്കിലും കയ്യിലാണ്. അതായത് ലെബനോന്റെ കയ്യിൽ, സിറിയയുടെ കയ്യിൽ, യോർദാന്റെ കയ്യിൽ, ഈജിപ്തിന്റെ കയ്യിൽ, ഇറാഖിന്റെ കയ്യിൽ. കാരണം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ആ ഭാഗം പിന്നീട് സമയം അനുവദിക്കുന്നതനുസരിച്ചെടുക്കാം. അതായത് ഇറാഖിന്റെ നടുവിൽ കൂടെ ഒഴുകുന്ന യൂഫ്രട്ടസ് നദി തുടങ്ങി ഈജിപ്തിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന നൈൽ നദി വരെയുള്ള പ്രദേശം മുഴുവൻ, ലെബനോന്, സിറിയ, ഇറാഖിന്റെ പ്രദേശം, ഈജിപ്തിന്റെ പ്രദേശം, ഈ പ്രദേശങ്ങൾ മുഴുവൻ വാസ്തവത്തിൽ ഇസ്രായേലിന് ദൈവം കൊടുത്ത സ്ഥലമാണ്. ഇന്ന് ദൈവം ഈ ജനത്തെ മടക്കി കൊണ്ടുവരാനായിട്ട് തുടങ്ങി. എന്നാൽ ഇന്ന് ലോകത്തിൽ വലിയ പ്രശ്നം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തോടുള്ള ബന്ധത്തിൽ വാദകോലാഹലങ്ങളും 5 യുദ്ധങ്ങളും നടന്നു കഴിഞ്ഞു. 5 യുദ്ധങ്ങൾ നടന്നെന്ന് മാത്രമല്ല, വീണ്ടും 2 പക്ഷങ്ങളെയും, അറബികളെയും യഹൂദനെയും ലോകം ആം ചെയ്യുന്നു. ഇന്നലെയാണോ ഇന്നത്തെയോ പത്രത്തിൽ, ഹിന്ദുവിലെ, സിറിയയ്ക്ക് വീണ്ടും റഷ്യ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായി ശബ്ദമുയർത്തുകയാണ്. പക്ഷെങ്കിൽ സിറിയ, ലിബിയ ഇതുപോലുള്ള രാജ്യങ്ങളെ, ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങളെ ഇന്നും റഷ്യ ആം ചെയ്തുകൊണ്ട് വളരെയധികം ആയുധങ്ങൾ കൊടുക്കുമ്പോൾ, എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അടുത്ത യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. 5 യുദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞു, എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ സ്ഥലം ആരുടേതാണെന്ന് ഞാൻ പ്രാരംഭമായി തെളിയിക്കാൻ പോവുകയാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ 24:1 വളരെ പരിചയമുണ്ട്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയുടേതാണ്, ദൈവത്തിൻ്റെതാണ്. എന്നാൽ ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും മുഴുവൻ ദൈവത്തിൻ്റെതാണെങ്കിലും എൻ്റെ ദേശമെന്ന് ബൈബിളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം പലസ്തീന്റെ പ്രദേശമാണ്. 1-2 വാക്യം നോക്കാം. എസ് എ കെ എൽ പ്രവചനം 38:16 എസ്എക്കേൽ 38:16. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാകും. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. അന്ത്യകാലത്ത് ജാതികൾ കാണുക എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടതിന് അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന് നേരെ വരും. എൻ്റെ ജനം എൻ്റെ ദേശം. മൈ പീപ്പിൾ മൈ ലാൻഡ്. ആരാ പറയുന്നത്? ദൈവം പറയുക. മൈ പീപ്പിൾ മൈ ലാൻഡ് ഒന്നും അല്ല, അനേക വാക്യമുണ്ട്. വേറൊരു വാക്യം വേണേ നോക്കിയോ, യോവേൽ പ്രവചനം 3:2. യോവേൽ പ്രവചനം 3:2 സകല ജാതികളും കൂടി യഹോശാഫാത്ത് വരയിൽ ചെല്ലുമാറാക്കും എൻ്റെ ജനനിമിത്തം എൻ്റെ അവകാശമായി ഇസ്രായേൽ നിമിത്തം. മൈ ലാൻഡ് മൈ പീപ്പിൾ മൈ ഇൻഹെറിറ്റൻസ് എൻ്റെ അവകാശം എൻ്റെ ജനം എൻ്റെ ദേശം എൻ്റെ ദേശം. ദൈവം ആ ദേശത്തെ കുറിച്ച് പറഞ്ഞു. ഏത് ദേശം? ഇസ്രായേലിൻ്റെ പ്രദേശം. ദൈവം ഭൂമിയിൽ ആ ഒരു ദേശത്തെ നോക്കി മാത്രമേ എൻ്റെ ദേശം എന്ന് പറയുന്നുള്ളൂ. നമ്മൾ ലേവ്യർ 25:23 വായിച്ചു. ദൈവം പറഞ്ഞു ഇത് എൻ്റെ ദേശമാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദേശത്തെക്കുറിച്ച് വ്യക്തമായ ബോധം അറിവ് നമുക്കുണ്ടായിരിക്കണം. ലോകത്തിൽ സകല രാജ്യങ്ങളും ദൈവത്തിൻ്റെതാണ്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെതാണ്. എന്നാൽ എൻ്റെ ദേശമെന്നും എൻ്റെ ജനമെന്നും ദൈവം പറഞ്ഞത് പലസ്തീൻ്റെ പ്രദേശത്തെക്കുറിച്ചും യഹൂദനെക്കുറിച്ചുമാണ്. ഈ എൻ്റെ ദേശം ദൈവം ആർക്ക് കൊടുത്തു? ഉൽപ്പത്തി 12:1 അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എവിടോട്ട് പോകണമെന്ന് അറിയാതെ അബ്രഹാം യാത്രയായി. 13:14 വാക്യത്തിൽ വന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, തലപൊക്കി നോക്കുക, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, ഞാനിത് നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. അതിൻ്റെ 15:18 വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു. അന്ന് യഹോ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദി വരെ മഹാനദി വരെയുള്ള ദേശമൊക്കെ തന്നിരിക്കുന്നു. അതായത് യൂഫ്രട്ടസ് തുടങ്ങി നൈൽ നദി വരെയുള്ള പ്രദേശമൊക്കെ ഞാൻ തന്നിരിക്കുന്നു, നിന്റെ സന്തതിക്ക് ഞാൻ തന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ 17:18 വരുമ്പോൾ അവിടെ വായിക്കുന്നു, നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. നിനക്ക് ഈ ദേശം തന്നിരിക്കുന്നു, നിന്റെ സന്തതിക്ക് തന്നിരിക്കുന്നു, നിന്റെ സന്തതിക്ക് ഞാനിത് ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ഇവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. അബ്രഹാമിൻ്റെ സന്തതികളാണ് അറബികളും. ഇസ്മയിലിൽ നിന്ന് 12 മക്കളുണ്ടായി. യാക്കോബിന് 12 മക്കൾ ഉണ്ടായതുപോലെ ഇസ്മയിലിൽ നിന്ന് 12 മക്കളുണ്ടായി. ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ലേ. ഇസ്മയിലിന് 12 മക്കളുണ്ടായി. അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിച്ചിട്ട് ഖെത്തൂറ വിവാഹം കഴിച്ച് 6 മക്കളുണ്ടായി. അപ്പോൾ അബ്രഹാമിന് 12, 6, 18 മക്കളുണ്ടായി. 18 മക്കളും അവരുടെ മക്കളുമാണ് ഇന്ന് നമ്മൾ അറേബ്യൻ രാജ്യത്ത് കാണുന്ന ഏറിയ ബംഗാളികളും. പിന്നീട് യാക്കോബിൻ്റെ ഇരട്ട സഹോദരൻ ഏശാവ്, ഏശാവിൻ്റെ വംശമാണ് നാം ഇന്ന് ആധുനിക ലോകത്തിൽ കാണുന്ന പലസ്തീനികൾ. സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ എടുത്തുകൊള്ളാം. പലസ്തീനികൾ. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഇന്ന് മധ്യപൂർവ്വ ദേശത്ത് കാണുന്ന ഈ സന്തതികളെല്ലാം അബ്രഹാമിൻ്റെ സന്തതികളാണ്. ദൈവം പറഞ്ഞത് എന്താ? നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഞാൻ ഇത് കൊടുക്കും. അറബികളും യഹൂദന്മാരും ഒരുപോലെ ആ സ്ഥലത്തിന് വേണ്ടി വാദം കൂട്ടി 5 യുദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞു. നമുക്കിനിയും വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, നമുക്കത് നോക്കാം. ഉൽപ്പത്തി 3 പേരോട് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, വളരെ പ്രാധാന്യതയുണ്ട്. 17:7 വാക്യം നമ്മൾ വായിച്ചു, നിന്റെ സന്തതിക്ക് നീ പ്രവാസം ചെയ്യുന്ന കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഇനിയും അബ്രഹാമിന്റെ സന്തതിക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മൾ 26 എടുത്തേ, ഉൽപ്പത്തി പുസ്തകം 26 ഇസ്ഹാക്കിനോട് പറയുന്ന അതിൻ്റെ 3-4 ഉൽപ്പത്തി 26:3-4 ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സ്വന്തതയ്ക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും, അബ്രഹാം എൻ്റെ വാക്ക് കേട്ടെൻ്റെ നിയോഗം കൽപ്പനയും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിച്ചതുപോലെ ഞാൻ നിന്റെ സന്തതിക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ ഇസ്ഹാക്കിനോട് പറഞ്ഞു, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിച്ച് നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെ തരും. അപ്പോൾ അബ്രഹാമിന് കൊടുത്തു, അബ്രഹാമിൻ്റെ സന്തതിയായി ഇസ്ഹാക്കിന് കൊടുത്തു, ഇസ്ഹാക്കിൻ്റെ വംശത്തിലുള്ളവർക്ക് കൊടുത്തു. 35:11-12 ദൈവം പിന്നെയും അവനോട്, ഇത് യാക്കോവിനോട് പറയുക, 9 വാക്യത്തിൽ യാക്കോവിനോട് പറയുക, ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രശ്നം പുറപ്പെടും, ഞാൻ അബ്രഹാമിനും ഇസാക്കിനും കൊടുത്ത ദേശം നിനക്കും തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും. ഗാഡ് ഈസ് സ്പെസിഫൈങ്, അബ്രഹാമിന് കൊടുത്തു, അബ്രഹാമിന്റെ മകനായ ഇസാക്കിന് കൊടുത്തു, ഇസഹാക്കിന്റെ മകനായ യാക്കോബിന് കൊടുത്തു. ദൈവം പലസ്തീന്റെ പ്രദേശം ഇസഹാക്കിനും യാക്കോബിനും അവന്റെ കളിപ്രദേശത്ത് നിന്നുള്ളവർ കൊടുത്തു. അവരുടെ സന്തതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന യഹൂദന്മാർ. യാക്കോബിൽ നിന്ന് 12 ഗോത്രം ഉത്ഭവിച്ചു. ഇത് വളരെ പ്രാധാന്യതയുണ്ട്. ഞാനത് ഒരു വേദഭാഗത്തിൽ കാണിക്കാം. ഇത് മൂന്നും കൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം 105 സങ്കീർത്തനം എടുത്തേ. അത് വളരെ പ്രാധാന്യതയുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം അല്പം എന്ന് എടുത്തു കൊള്ളട്ടെ. 105 സങ്കീർത്തനത്തിന്റെ 7 തൊട്ടുള്ള വാക്യം ഈ ഭൂമിയെ കുറിച്ചാണ് ദൈവം പറയുന്നത്. അവൻ നമ്മുടെ ദൈവമായ യഹോവ, അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. അവൻ തന്റെ നിയമത്തെ എന്നേക്കും കൽപ്പിച്ച വചനങ്ങളെ 1000 തലമുറകളോളം ഓർക്കും. He remembers his covenant forever. അവൻ ചെയ്ത ഉടമ്പടി എന്നേക്കും അവൻ ഓർക്കും. അവൻ ചെയ്ത ഉടമ്പടി എന്നേക്കും അവൻ ഓർക്കും. ഭൂമി അവൻ്റെതാണ്, എന്നാൽ അവൻ ചെയ്ത ഉടമ്പടി എന്നേക്കും ഓർക്കും. ഇനി നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം എന്നിട്ട് എന്താ പറയുന്നത്? അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസാക്കിനോട് ചെയ്ത സത്യവും അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിനൊരു നിത്യനിയമമായി നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായ ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 9 വാക്യം, ദൈവം നിയമം ചെയ്തു, ദൈവം സത്യം ചെയ്തു, ദൈവം ഒരു ചട്ടമായി കൊടുത്തു, ദൈവം നിത്യനിയമമായി കൊടുത്തു. സ്തോത്രം. ദൈവം എത്ര പ്രാവശ്യമാണ് പറയുന്നത്, ഞാനത് നിയമമായി ചെയ്തു, ഞാൻ സത്യം ചെയ്തു, ഞാനൊരു ചട്ടമായി കൊടുത്തു, ഞാൻ നിത്യനിയമായി കൊടുത്തു. ആർക്ക് കൊടുത്തു? യാക്കോബിനും അവന്റെ സന്തതിക്കും. എങ്ങനെ കൊടുത്തു? ഞാൻ നിത്യാവകാശമായി കൊടുത്തു. കനാൻ ദേശം കൊടുത്തിരിക്കുന്നു, ഞാൻ അവർക്കത് കൊടുത്തിരിക്കുക. മാത്രമല്ല, ഇത് ഒരു എവർലാസ്റ്റിംഗ് കവനന്റ്. 10 വാക്യത്തിൽ വായിക്കുന്നു, ഇസ്രായേലിന് ഒരു നിത്യനിയമമായി, ആസ് എൻ എവർലാസ്റ്റിംഗ് കവനന്റ്, നിത്യനിയമമായി കൊടുത്തു. ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഈ പ്രദേശം ദൈവം അവർക്ക് നിത്യനിയമമായി കൊടുത്തതാണ്, മറ്റാർക്കും കൊടുത്തിട്ടുള്ളതല്ല. ഈ പ്രദേശത്ത് നിന്ന് ദൈവം അവരെ പറിച്ചു കളഞ്ഞു. ശരിയാണ്. എന്തിനാ പറിച്ചു കളഞ്ഞത്? അവർ ദേശത്തെ മലിനപ്പെടുത്തി, ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കി, അവർ പാപം ചെയ്തു. ദൈവത്തിന്റെ ടോർച്ച് ബിയറേഴ്സായി ലോകത്തിന്റെ മധ്യത്തിൽ വസിക്കുന്ന അവർ ആ ദേശത്തെ മലിനപ്പെടുത്തിയപ്പോൾ അവരെ ലോകത്തിൽ ദൈവം ചിതറിച്ചു കളഞ്ഞു, പറഞ്ഞ പോലെ ചിതറിച്ചു കളഞ്ഞു. ഇനിയും വളരെ പ്രധാനമായി ജെറമ്യാ പ്രവചനം 31 ഇന്ന് രാത്രിയിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വേദഭാഗം എന്റെ മനസ്സിൽ ദൈവാത്മാവ് ചോദിച്ചത് ഞാൻ എടുക്കുക. ജെറമ്യാ പ്രവചനം 31 28 വാക്യം, 28 ആദ്യ ഭാഗം ആദ്യം വായിക്കാം. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നു. As I was watching over to pull them out, to cast them down, to afflict them, as I was watching over them, ഞാൻ അവരെ ശ്രദ്ധിച്ചു. എന്തിനു വേണ്ടി? അവരെ പറിച്ചു കളയുവാൻ. എന്തിനു വേണ്ടി? അവരെ തകർത്ത് കളയുവാൻ. എന്തിനു വേണ്ടി? അവരെ അഫ്ലിക്റ്റ് ചെയ്യുവാൻ. As I was watching over to pull them out, to cast them down, to afflict them, അവരെ പറിച്ച്, അവരെ മുടിച്ച്, അവരെ തകർക്കുവാൻ ഞാൻ ശ്രമിച്ചു. അടുത്ത വാക്യം, അടുത്ത ഭാഗം, അതുപോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിക്കും. As I was watching over them, to pull them, to cast them down, to persecute them, I am watching over them, to build and to plant. സ്വർഗത്തിലെ ദൈവം ആ രാഷ്ട്രത്തെ പറിച്ചു കളയുവാൻ, പെർസിക്യൂട്ട് ചെയ്യുവാൻ, അവരെ ഉപദ്രവിപ്പാൻ ദൈവം നോക്കി. നമ്മൾ വീണ്ടും വായിച്ചു നോക്കിയാൽ ലേവ്യ പുസ്തകത്തിൽ തന്നെ ഒന്ന് മടങ്ങി വരിക. ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം വാക്യങ്ങൾ തന്നെ പലതും എടുത്ത് പറയട്ടെ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം പോലെ ഞാനത് നടത്തിയത് നോക്കാം. ലേവ്യ പുസ്തകം 26 അധ്യായത്തിൽ വരുമ്പോൾ ഈ 33 വാക്യത്തിൽ, ഞാൻ നിങ്ങളെ ജാതിയുടെ ചിതറിച്ചിട്ട് നിങ്ങളുടെ പിന്നാലെ വാളൂരും. I will draw a sword after you. ഞാൻ നിങ്ങളെ ലോകത്തിൽ ചിതറിക്കുക മാത്രമല്ല, ഞാൻ നിങ്ങളുടെ പിറകെ ഒരു വാളൂടൂരും. അതാണോ സംഭവിച്ചത്? അതെ. AD 70 അവരെ ചിതറിച്ചു, അവരുടെ പിന്നാലെ വാളൂരി അവരെ മുടിക്കുവാൻ, അവരെ തകർക്കുവാൻ, അവരെ അഫ്ലിക്ട് ചെയ്യുവാൻ, അവരെ പിടിച്ചുകൊണ്ടുപോയവരൊക്കെ അവരെ എന്താ ചെയ്തത്? അവരെ നശിപ്പിക്കുകയായിരുന്നു. ജർമ്മനിയിലെ ഹിറ്റ്ലർ മാത്രമല്ലേ, ലോകത്തിൽ രാഷ്ട്രങ്ങളെ മുഴുവൻ എടുത്തു നോക്കുക, യഹൂദന്റെ ചോര വീണ രാജ്യങ്ങളാണ്, യഹൂദനെ മുറിവേൽപ്പിച്ച രാജ്യങ്ങളാണ്. ഞാൻ വായിക്കുകയായിരുന്നു, അവരെ ഈജിപ്തിൽ പിടിച്ചുകൊണ്ടുപോയി, അതൊക്കെ പ്രവചനമുണ്ട്, വീണ്ടും പിടിച്ചുകൊണ്ടുപോയി, അവരുടെ 17 വയസ്സിന് മുകളിലോട്ടുള്ള യൗവനക്കാരെ പിടിച്ചുകൊണ്ടുപോയി, അടിമകളായി ആരോഗ്യമുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ എന്താ ചെയ്തത്? ഖനിഗർഭത്തിൽ ജോലി ചെയ്യുവാൻ അവരെ കൊണ്ടുപോയിട്ട് ഉറങ്ങുവാൻ അനുവദിച്ചില്ല. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഇവർ, അവർ രാവും പകലും ചങ്ങലയിൽ കിടന്നുകൊണ്ട് ഖനിഗർഭത്തിൽ യഹൂദന്മാരുടെ ബാലന്മാർ യൗവനക്കാർ അധ്വാനിച്ചിട്ട്, ഞാൻ ഇങ്ങനെ വായിച്ചു, ആ ഖനിഗർഭത്തിൽ അവർ മരിച്ചു വീണു, ഉറങ്ങുവാൻ അനുവദിച്ചില്ലേ, വാളുകൊണ്ട് അവരെ വെട്ടിവീഴ്ത്തുകയാണ്. ഹിറ്റ്ലർ മാത്രം 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി, ലോകരാഷ്ട്രങ്ങൾ അവരെ കൊന്നൊടുക്കി. എന്തുകൊണ്ടാണെന്ന് ഓർക്കണം. സംഭവങ്ങൾ നടന്നുവെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം, ഹിറ്റ്ലർ അതിനെ ഉപദ്രവിച്ചെന്ന് ചിന്തിച്ചേക്കാം, ഈജിപ്തിൽ അവരെ ഉപദ്രവിച്ചെന്ന് ചിന്തിച്ചേക്കാം, റഷ്യക്കാരവരെ തകർത്തെന്ന് ചിന്തിച്ചേക്കാം, ബട്ട് ദേർ ഈസ് എ ഗോഡ് ബിഹൈൻഡ് ഇറ്റ്. ഇതിന്റെ പുറകിൽ ഒരു ദൈവമുണ്ട്. ദൈവം അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തെ അറിഞ്ഞ ജനം ദൈവത്തെ അറിയാതെ പോകുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഭയങ്കരമായിരിക്കും. ദൈവം പറഞ്ഞു, ഏറെ ലഭിച്ചവനോട് ഞാൻ ഏറെ ചോദിക്കും. യെസ്, അവനെ ലോകത്തിൽ ചിതറിച്ച് കളയ്ക്കും. ചിതറിക്കുക മാത്രമല്ല, ചിതറിച്ചിരുന്നെങ്കിൽ സാരമില്ലേ, അവിടെ അവനെ ഗാഡ് പ്രസിക്യൂട്ടഡ്, അവരെ ദൈവം ശിക്ഷിച്ചു. അവസാനം അവരുടെ പാപത്തിന്റെ ആ പൂർത്തീകരണം, ദൈവത്തിന്റെ പുത്രൻ അവരുടെ മധ്യത്തിലേക്ക് വന്നു, അവനെ ക്രൂശിക്കാൻ ഞങ്ങൾക്ക് വേണ്ട, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞു. അക്ഷരികമായി പാപത്തെ അവർ പൂർത്തീകരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു? അവരുടെ സന്തതികൾ അത് ഏറ്റുവാങ്ങി, ലോകത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ കരം അതിന്റെ പുറത്തിലുണ്ടായിരുന്നു. എന്റെ കേൾവിക്കാരായ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ചരിത്രത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ വെത്തി. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അവരുടെ കരച്ചിൽ കേട്ട ഒരു സന്ദർഭം. ദൈവപുസ്തകം 26:41 നോക്കി, 26:41, ദേവ്യാപുസ്തകം 26:41 വാക്യം, ഞാനും അവർക്ക് വിരോധമായി നടന്നു, അവരുടെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയും ഏറ്റുപറയുകയും അവരുടെ പരിശോധനയിലത്തെ ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ, യെസ് ചെയ്താൽ, ഞാൻ യാക്കോബിനോട് ചെയ്ത നിയമം ഓർക്കും, ഇസാക്കിനോട് ചെയ്ത നിയമവും അബ്രഹാമിനോട് ചെയ്ത നിയമവും ഞാൻ ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. ഓ, ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ചിന്തിച്ചു, അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ദൈവം നിയമം ചെയ്തിട്ടുണ്ട്, ശാശ്വത അവകാശമായി ദേശം കൊടുക്കും. ഇവിടെ ഒന്ന് നോക്കിയേ, ദൈവം വീണ്ടും അത് ഓർക്കുമെന്ന് പറഞ്ഞു. എപ്പോഴാ ഓർക്കുന്നത്? അവരുടെ അകൃത്യത്തിന് അവർ ശിക്ഷ അനുഭവിച്ചു കഴിയും. അവരുടെ അകൃത്യത്തിന്റെ ശിക്ഷ പൂർണ്ണമായി അവർ അനുഭവിച്ചിട്ടില്ല. എന്നാൽ നമുക്കറിയാം, അവരുടെ പിതാക്കന്മാർ ഈജിപ്തിൽ മിസ്രയീമിൽ കിടന്ന് ഫറവോന്റെ ചാട്ടവാറിന്റെ അടികളേറ്റ് അവർ തകർന്ന് തരിപ്പണമായി അവർ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി കേട്ടു കേട്ടു, ഞാൻ കണ്ടു കണ്ടു, ഞാൻ കേട്ടു കേട്ടു. പുറപ്പാട് 3:7, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടു കണ്ടു. ദൈവം നീട്ടിഭുജം കൊണ്ട് വിടുവിപ്പാൻ തുടങ്ങി. 2000 വർഷം ലോകത്തിൽ ഇവർ ചിതറിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല. നമുക്കത് പിന്നീട് ചിന്തിക്കാം. എന്നാൽ ഞാൻ അത് ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഹൃദയം താഴുകയാണെങ്കിൽ വാസ്തവത്തിൽ അവരുടെ ഹൃദയം താന്നു, അവരുടെ ഹൃദയം വിനയപ്പെട്ടു. വിനയപ്പെടുമ്പോൾ ദൈവം പറയുന്നത് എന്താ? ഞാന് അവരെ തകർക്കുവാൻ ശ്രമിച്ചതുപോലെ ജെറമ്യാവ് 31:28 അവസാനം, ഐ വിൽ വാച്ച് ഓവർ ദം ടു ബിൽഡ് ആൻഡ് ടു പ്ലാന്റ്, ഞാൻ അവരെ വീണ്ടും അവരെ പണിയുവാനും നടുവാനും ശ്രമിക്കും. നമ്മൾ ലേവ്യർ 26:41 വായിച്ചു, അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർക്കും. പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർക്കണം, ഓർത്താൽ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരണം. നമ്മളെന്ന് ചിന്തിച്ചേ, ലോകത്തിന്റെ നാനാ കോണിൽ ചിതറിക്കിടക്കുക, ലോകം മുഴുവൻ അവർ ചിതറിക്കിടക്കുക, ലോകത്തിൽ മുഴുവൻ ചെതറിക്കിടക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ ദേശം 400 വർഷമായി തുർക്കികൾ ഭരിച്ചുകൊണ്ടിരിക്കുക. 1517 തുടങ്ങി 1917 വരെ 400 വർഷം നീണ്ടു നിൽക്കുന്ന ഓട്ടമനം പേർ തുർക്കികളുടെ ഭരണകൂടം മധ്യപൂർവ്വ ദേശം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഓർത്താൽ, അവരോട് ചെയ്ത നിയമം ഓർത്താൽ അവരെ അവിടെ എങ്ങനെ കൊണ്ടുവരും? ഒന്നാമത് ഇവർ ലോകത്തിലാകമാനം ചിതറിക്കിടക്കും. രണ്ടാമത് ഈ ചിതറിക്കിടക്കുന്ന ഇടത്തില് അവരുടെ പിതാക്കന്മാരുടെ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ആ ദേശം ശത്രുവിന്റെ കയ്യിലിരിക്കുക. എങ്ങനെ കൊണ്ടുവരും? 31-ാം അധ്യായം എടുത്ത് ജെറമ്യാവ് തന്നെ 31:6 എഴുന്നേൽപ്പീൻ, സിയോനിലേക്ക് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോകാം എന്ന് കാവൽക്കാർ എബ്രഹീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. സിയോൻ മലമുകളിലും മറ്റും വിളിച്ചു പറയുന്ന ഒരു കൂട്ടർ എഴുന്നേൽക്കും. അവരെന്താ വിളിച്ചു പറയുന്നത്? സിയോനിലേക്ക് പോകും. സിയോൻ എന്ന് പറയുന്നത് പലസ്തീന്റെ പ്രദേശത്തിന് എരുസലേമിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദമാണ്. സിയോനിലേക്ക് പോകാമെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും. കാലങ്ങൾ കടന്നുപോയി. 1897 August 29 ഞായറാഴ്ച സ്വിറ്റ്സർലൻഡിൽ ബാസ്ലെ എന്ന് പറയുന്ന സ്ഥലത്തിൽ 196 രാഷ്ട്രങ്ങൾ പ്രതിനിധികൾ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന്, യഹൂദൻ ചെതറിക്കിടക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് 196 ഡെലിഗേറ്റ്സ് പ്രതിനിധികൾ സ്വിറ്റ്സർലൻഡിൽ ഒന്നിച്ചുകൂടി. ഈ നൂറ്റാണ്ടുകളൊന്നും അത് സംഭവിക്കാതെ അന്ന് അവർ ഒന്നിച്ചുകൂടിയിട്ട് അവരൊരു സംഘടന തുടങ്ങി. അതിൻ്റെ പേരാണ് സിയോണിസ്റ്റ് കോൺഗ്രസ്. തിയോഡോർ ഹെർസലിന്റെ നേതൃത്വത്തിൽ സിയോണിസ്റ്റ് കോൺഗ്രസ് ആരംഭിച്ചിട്ട് അവർ ലോകത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചു അവരുടെ പിതാക്കന്മാരുടെ നാട്ടിലോട്ട് മടങ്ങിപ്പോകുക. അവരുടെ ജനത്തെ ഉണർത്തുവാനും ഒന്നിപ്പിക്കുവാനും ശ്രമിച്ചു നോക്കി. തിയോഡോർ ഹെർസൽ 1901 തുർക്കിയിലോട്ട് യാത്ര ചെയ്ത് സുൽത്താനെ പോയി കണ്ടു. സുൽത്താനോട് പറഞ്ഞു, വളരെ പണം തന്ന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം തരും. എന്നാൽ സുൽത്താൻ എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് പലസ്തീൻ്റെ പ്രദേശത്ത് തരുവാൻ നിവൃത്തിയില്ല, നിങ്ങൾക്ക് ഇറാഖിലുള്ള മെസൊപ്പൊത്താമിയയിൽ ഒരു മാതൃരാജ്യം ഉണ്ടാക്കുവാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. ഓർക്കണം, മെസൊപ്പൊത്താമിയയിൽ, ഇറാഖിൽ, ആധുനിക ഇറാഖിൽ. അവിടം പരാജയപ്പെട്ടു. പിന്നെയും താൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 1902 താൻ ഇംഗ്ലണ്ടിൻ്റെ ബ്രിട്ടീഷ് കൊളോണിയൽ സെക്രട്ടറി ആയിരുന്ന ജോസഫ് ചെമ്പർലൈനെ പോയി കണ്ട് വളരെ കമ്പൽഷൻ വന്നപ്പോൾ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നത്തെ കെനിയയുടെ പ്രദേശത്ത്, അവർക്കൊരു മാതൃരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് തിയോഡോർ ഹെർസൽ ഏകദേശം അത് സമ്മതിച്ചതാണ്. എന്നാൽ യഹൂദന്മാർ 137-ാം സങ്കീർത്തനം 5 മാറും ഉരുവിട്ടുകൊണ്ട് പറഞ്ഞു, സിയോനോയെ ഞാൻ നിന്നെ മറന്നാൽ. 137-ാം സങ്കീർത്തനം അന്ന് അവർ ഉരുവിട്ടു. അതിൻ്റെ 5 മാറും വാക്യം, യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യെരുശലേമേ, എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. സിയോനെ, നീ എൻ്റെ മുഖ്യ സന്തോഷ വിഷയമല്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റട്ടെ. യഹൂദന്മാർ ലോകത്തിലാകമാനം ഈ പാട്ടുപാടി. തിയോഡോർ ഹെർസൽ അതും ഉപേക്ഷിച്ചു. മെസൊപ്പൊത്താമിയയിൽ മാതൃരാജ്യം ഉണ്ടാക്കും. സുൽത്താൻ, തുർക്കിയുടെ സുൽത്താൻ അനുവദിച്ചു. ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ഉഗാണ്ടയിൽ ഒരു മാതൃരാജ്യം ഉണ്ടാക്കുവാൻ കൽപ്പിച്ചു. എന്നാൽ ദൈവം നമ്മോട് പറഞ്ഞത്, അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുന്ന ദേശത്ത് ഞാൻ കൊടുക്കും. അത് ജെറമ്യാ പ്രവചനം 30:3 നോക്കി. 3-ാം വാക്യം ദൈവം പറയുന്നു, ഞാൻ ഇസ്രയേലും യഹൂദയുമായി എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവം നോക്ക, ഒരു കാലഘട്ടം പറയുന്നു, ഒരു കാലം വരും, ഇവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു കാലം വരും. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് തന്നെ അവരെ കൊണ്ടുവരും. എസക്കേൽ പ്രവചനം 36-ാം അധ്യായം എന്നെടുത്ത് നിങ്ങളത് വീട്ടിൽ ചെന്ന് വായിക്കണം. ഇന്ന് രാത്രി ആ അധ്യായം മുഴുവൻ എടുക്കുവാൻ എനിക്ക് സാധ്യമല്ലേ. എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകുവാൻ ഉതകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഈ എസക്കേൽ 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം ദൈവം പറയുകയാണ്, ഞാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വിൽ. എന്താ ദൈവം പറയുന്നത്? 36-ാം അധ്യായത്തിൻ്റെ അതിന്റെ 24-ാം വാക്യം, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളെ വരുത്തും. I will gather you. 21 പ്രാവശ്യം I will എന്ന് പറയുന്നു. ആരാണ് ഇവരെ മടക്കി കൊണ്ടുവരുന്നത്? ബ്രിട്ടീഷ് കൊളോണിയൽ സെക്രട്ടറി ആയ ചെമ്പർലൈൻ അല്ലേ? തുർക്കിയിലെ സുൽത്താൻ അല്ലേ? സ്വർഗത്തിലെ ദൈവം പറയുന്നു, I will bring you back to the land which I was given to your forefathers. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലോട്ട് തന്നെ ഞാൻ വരുത്തും. സിയോണിസ്റ്റ് ആളുകൾ എഴുന്നേറ്റു. നമ്മൾ ജെറമ്യാവ് 31:6 ഇതാണ് വായി, എഴുന്നേൽക്കുക, സിയോനിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു കാലം വരും. ആളുകൾ എഴുന്നേൽപ്പാൻ തുടങ്ങി, കുറേശ്ശെ കുടിയേറുവാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കുറേശ്ശെ കുടിയേറുവാൻ തുടങ്ങി. 1-2 ലോകമായുധം നടന്നു, അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ ഇടക്കുന്നില്ലേ. അത് ദൈവം അവരെ കുറേശ്ശെ ആ പ്രദേശത്തോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഒരുപാട് വ്യത്യാസങ്ങൾ ആ ദേശത്തുണ്ടായി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ദേശം അതുവരെ ശൂന്യമായി കിടക്കുന്ന ദേശമായത്. കാരണം വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ദേശം ശൂന്യമായി പോയു എന്ന് പറഞ്ഞാൽ കൃഷി നടക്കില്ല. നമ്മൾ ഓർത്തേ, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം വീണ്ടും ഒന്നെടുക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം നോക്കിയേ, അവിടെ ദൈവം പറയുന്നു, 31-ാം വാക്യം, നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലവും നിങ്ങളുടെ വിശുദ്ധ മന്ദിരം, 33-ാം വാക്യം, നിങ്ങളുടെ ദേശം ശൂന്യമായി നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായി കിടക്കും. അങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ച്, കേരളം ശൂന്യമായി പോകും, കേരളം പാഴ്നിലമായി പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലേ? അതിലും മനോഹരമായ ദേശം, പാല് തേനൊഴുകുന്ന ദേശം. ഒറ്റുകാർ ഒരു മുന്തിരിക്കൊല, രണ്ടു പേർ ഒന്നിച്ച് ചൂന്നുകൊണ്ടുവരുന്ന തക്കവണ്ണം അത്ര ഫലഭൂയിഷ്ഠമായ ദേശം. ദൈവം പറഞ്ഞു, ആ ദേശം ഞാൻ ശൂന്യമാക്കും. ആ ദേശം എങ്ങനെയാ ശൂന്യമായത്? അനേക വാക്യമുണ്ട്, ഞാൻ എടുക്കുന്നില്ലേ. അവിടെയുള്ള മഴ ദൈവം നിർത്തിക്കളഞ്ഞു. വചന പ്രവചനമാണ്. യെശയ്യാവ് 5 നിങ്ങൾ വായിച്ചാൽ അറിയാം, അവൻ മുൻമഴയും പിന്മഴയും നിർത്തി ദേശത്തെ അവൻ ശൂന്യമാക്കി. ഇവരെ ആട്ടിപ്പായച്ചെന്ന് മാത്രമല്ല, ദൈവം അവിടെ മഴ നിർത്തിക്കളഞ്ഞു. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഞാൻ അതിനെ ശൂന്യമാക്കി, അത് വള്ളിത്തലം മുറിക്കാതെ കിളയ്ക്കാതിരിക്കും, പറക്കാറേയും മുള്ളുമതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിച്ചു. ദൈവം പലസ്തീന്റെ ഭൂപ്രകൃതി മാറ്റി, മഴ പെയ്യാതായി. നിങ്ങൾ ജെറമ്യാവ് 3:3 വായിച്ചേ, മഴ ഞാൻ നിർത്തിക്കളയും. ജെറമ്യാവ് 5:24 അവിടെ വായിക്കുന്നു. ജെറമ്യാ പ്രവചനം 5:24 5:24 മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിന് കാലാവധി പാലിച്ചേരുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറഞ്ഞതുമില്ല. അവ മാറിപ്പോവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ! കാരണം നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. പാപം മൂലം മഴ ദൈവം നിർത്തി, ഫലസ്തീൻ ശൂന്യമായി, ഫലസ്തീൻ വരണ്ടുപോയി. ഫലസ്തീൻ വാസ്തവത്തിൽ നമ്മൾ ആവർത്തനം 29 വായിക്കുന്ന പോലെ, അത് 28 വായിക്കുന്ന പോലെ, ചെമ്പ് പോലെ, ഇരുമ്പ് പോലെ ആ മണ്ണ് ആയിത്തീർന്നു. ആ മണ്ണ് അനേക രാജ്യങ്ങൾ മാറി മാറി ഭരിച്ചു. അവരൊന്നും അവിടെ കൃഷിയും ചെയ്തില്ല, കാലാവസ്ഥയ്ക്ക് വ്യത്യാസവും വന്നില്ലേ. എന്നാൽ ദൈവം തന്നെ ജനത്തെ മടക്കി വരുത്തുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവിടെ മഴ പെയ്ക്കാൻ തുടങ്ങി. യെശയ്യാവ് പ്രവചനം 36-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും എടുത്താൽ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാവ് 36 അതിൻ്റെ 8-ാം വാക്യം, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നു, കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. കൊമ്പുകളെ നീട്ടുക, ഫലം കായ്ക്കുക ദൈവം കൽപ്പിച്ചപ്പോൾ വീണ്ടും കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. എന്ന് മാത്രമല്ല, ഈ വരണ്ട ഭൂമിയിൽ കൃഷി നടക്കുവാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രിയിൽ മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ. അത് സാധാരണ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. നമ്മൾ സാധാരണ കേൾക്കും ബയൂല എന്നും ഹെബ്സബ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ബയൂല എന്നും ഹെബ്സബ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റു പല ചിന്തകളാണ് വരുന്നത്. എന്നാൽ യെശയ്യാവ് 62:1 ഇത് ഭൂമിയോടുള്ള ബന്ധത്തിലാണ് ദൈവം പറയുന്നത്, യഹൂദന്റെ ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. യെശയ്യാവ് പ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം, യെശയ്യാവ് 62:4-5 വാക്യം അവിടെ നോക്കിയാട്ടെ, നിന്നെ ഇനി അശുഭ തിക്ത അല്ലെങ്കിൽ ഫൊർസേക്കൻ എന്ന് വിളിക്കുകയില്ല, നിന്നെ ശമാമ ശമ്മ ശൂന്യ ഡെസോലേറ്റ് എന്ന് പറയുകയില്ല. നിനക്ക് ഹെബ്സീബ ഇഷ്ടയെന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹാസ്ത എന്നും പേർ പറയും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്ന പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. ഇവിടെ യഹൂദ യൗവനക്കാർ കന്യകമാരെ വിവാഹം ചെയ്യുന്നതല്ല പറയുന്നത്, ആരാരെ വിവാഹം ചെയ്യുമെന്നാ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവരുടെ യൗവനക്കാരെ കൊണ്ട് ദേശത്തോട് വിവാഹം കഴിപ്പിക്കും. ഈ ദേശത്തിന് പേര് കൊടുത്തു തിക്തയെന്നും ശൂന്യയെന്നും, ഫൊർസൈക്കിൾ എന്നും ഡെസോലേറ്റ് എന്നും. എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട് ശൂന്യമായി പോയ, ശൂന്യമായി കിടന്ന ദേശം, യാതൊരു കൃഷിയില്ലാതെ, യാതൊരു വിളവും കൊടുക്കാതെ, യാതൊരു ഫലഭൂഷ്ടമില്ലാതെ കിടക്കുന്ന ദേശം, ആ ദേശത്തിന്റെ പേരാണ് ഫൊർസേക്കൻ ഡെസോലേറ്റ്, തിക്തയെന്നും ശൂന്യൻ. ഇനിയും നിന്നെ അങ്ങനെ വിളിക്കില്ലേ? നിന്റെ പേരെന്താകും? നിന്റെ പേര് ഹെബ്സേബ, മൈ ഡിലൈറ്റ്, എന്റെ പ്രമോദം. നിന്റെ പേര് ബയൂല, മാരീഡ്, വിവാഹസ്ഥ. ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെ പോലെ ആശയറ്റ് നിരാശരായി ആ മോവിൽ നിന്ന് മടങ്ങി വന്ന നവോമിയെ പോലെയൊക്കെ കിടന്ന ആ രാഷ്ട്രം, അവളെ, ആ ദേശം അവളോട് അവളുടെ യൗവനക്കാരെ വിവാഹം കഴിപ്പിച്ചപ്പോൾ ആ ദേശം എന്തായി? ഡിലൈറ്റഡായി, മൈ ഡിലൈറ്റ്, മാരീഡ്. അവരുടെ യൗവനക്കാർ അതിനെ വിവാഹം കഴിച്ച് ആ മണ്ണിനോട് അവർക്ക് കൂറുവന്നു. ഒരു ദൈവദാസൻ പറഞ്ഞു, ഈ ദേശവും ആ ജനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ദ ലാൻഡ് വിതൗട്ട് ദ പീപ്പിൾ വിൽ ലാംഗ്വിഷ്, ദ പീപ്പിൾ വിതൗട്ട് ദ ലാൻഡ് വിൽ പെറിഷ്. ഇസ്രായേൽ ജനമില്ലെങ്കിൽ ആ ദേശം ശൂന്യമായി നശിക്കുമ്പോൾ ആ ദേശമില്ലാതെ ജനവും അവരും നശിക്കും. ഈ ദേശത്തോട് അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ആ വിവാഹസ്ഥയാക്കി ദൈവം മാറ്റിയപ്പോൾ അവർ ആ ദേശത്തിൽ ഡിലൈറ്റഡായി. അവർ മണ്ണ് കഴുകുവാൻ തുടങ്ങി, ഉപ്പുവെള്ളം കഴുകി മാറ്റി, ആ ദേശത്തിന്റെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞു, ശൂന്യമായി കിടന്ന ദേശങ്ങൾ അവർ കൃഷികൾ ചെയ്യുവാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കൃഷി നടന്നപ്പോൾ, നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഒരു വാക്യം, യെശയ്യാവ് 27 അതിന്റെ 6-ാം വാക്യം എന്നെടുത്ത്, 27:6 നമ്മുടെ മലയാള ഭാഷയിൽ ഒരല്പം വശം കൊണ്ട് വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിൽ വളരെ കൃത്യമാണ്. യെശയ്യാവ് 27:6 വരുംകാലത്ത് യാക്കോബ് പേരുവന്നുകയും ഇസ്രായേൽ തളിർത്തുപൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിതലം ഫലപൂർണമാക്കുകയും ചെയ്യും. ഭൂതലത്തിന്റെ ഉപരിതലം ഫലപൂർണമാക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ and fill the face of the world with fruits. And fill the face of the world with the fruits. യഹൂദൻ വീണ്ടും അവന്റെ മണ്ണിൽ വേരൂന്നി, അവന്റെ യൗവനക്കാർ ദേശത്തോട് വിവാഹസ്ഥരായി. വീണ്ടും ഭാവിയിൽ അവർ ഭൂമിയുടെ ഉപരിതലം പഴങ്ങളെ കൊണ്ട് നിറയ്ക്കും. ഈ രാത്രിയിൽ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, യൂറോപ്പിൽ യാത്ര ചെയ്തവരും വാർത്തകളിലും ഞാൻ വായിച്ചിരിക്കുന്നു, അമേരിക്കയിൽ യാത്ര ചെയ്തവരും വാർത്തകളിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, യൂറോപ്പിൻ്റെ തീൻമേശയിൽ ഹോട്ടലുകളിൽ വിളമ്പുന്ന പഴങ്ങൾ യഹൂദ മരുഭൂമിയിൽ നെഗവിലും വെസ്റ്റ് ബാങ്കിലും വളർത്തിയെടുത്ത പഴങ്ങളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവിടുത്തെ സ്ട്രോബെറീസ്, അവിടുത്തെ മെലൻസ്, അവിടുത്തെ ജാഫ്ന ഓറഞ്ചസ്, അവിടുത്തെ സിട്രസ് ഫ്രൂട്ടുകൾ, അവിടെയുള്ള പഴങ്ങൾ, അവിടെയുള്ള പുഷ്പങ്ങൾ, അവർ കൊണ്ട് ആ തീൻമേശ അവർ നിറയ്ക്കുമ്പോൾ, ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, എന്താ സംഭവിക്കുന്നത്? ഇസ്രായേൽ വീണ്ടും താഴോട്ട് വേരൂന്നി, മേളെ ഫലം കായ്ച്ച് ഭൂമിയുടെ ഉപരിതലം അവർ പുഷ്പങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നു. വേറെ ഒരു സംഭവം, ഇസ്രായേൽ ടുഡേ എന്ന് പറയുന്ന മാസികയിൽ വന്ന സംഭവം, ആ സംഭവം ഞാനത് കുറിച്ചുവെക്കെ ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, 1948 ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ അവരുടെ ദേശത്തിൽ ആദ്യത്തെ റിസപ്ഷൻ അവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ചിയാം വൈസ്മാൻ നടത്തിയപ്പോൾ, ഇതുപോലൊരു ഹോള്, ആ മീറ്റിംഗ് നടക്കുമ്പോൾ അലങ്കരിപ്പാൻ പൂക്കൾ ആ ദേശത്ത് നിന്ന് എടുക്കുവാനില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവർ $250 മില്യൺ പൂക്കൾ അവിടെ നിന്ന് കയറ്റി അയക്കണം. 48 അവരുടെ റിസപ്ഷൻ ഹോൾ അലങ്കരിപ്പാൻ പൂക്കൾ എടുക്കുവാൻ ഇല്ലായിരുന്ന ദേശത്ത് നിന്ന് എന്താ സംഭവിച്ചത്? $250 മില്യൺ പുഷ്പങ്ങൾ ഇന്ന് ഒരു വർഷം അവർ വിദേശത്ത് കയറ്റി അയക്കുന്നു. $2,500,000 പൂക്കൾ കയറ്റി അയക്കും. യൂറോപ്പിന്റെ തീൻമേശകൾ യഹൂദൻ വിളയിച്ച പഴങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പറഞ്ഞ വാക്കെന്താണ്? ഒന്നുകൂടൊന്ന് ചിന്തിച്ച് നോക്കിയേ, ജനമ്യാ പ്രവചനം 31:28 വാക്യത്തിന്റെ I will watch over them to build and to plant. അത് നടുവാൻ, അവർ കൃഷി നടത്തുവാൻ, I will watch over. നടന്നോ എന്ന് നടന്നു? ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ നടക്കും. രണ്ട്, പണിയുവാൻ. പണിയുവാൻ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം എടുത്തു നോക്കിയേ. 36-ാം അധ്യായം അവിടെ അതിൻ്റെ 34-ാം വാക്യം, വഴിപോക ദേവരുടെ കാഴ്ചക്ക് ശൂന്യമായി കിടന്ന പ്രദേശത്ത് കൃഷി നടക്കും, ശൂന്യമായി കിടന്ന ദേശം ഏതൻ തോട്ടം പോലെയായിത്തീരും, പാഴിശൂന്യമായി ഇടഞ്ഞുകിടന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളതായിത്തീരും. യെശയ്യാവ് 61:4 പറയുന്നു, തലമുറ തലമുറയായി ശൂന്യമായി കിടന്നു. യെശയ്യാവ് 61:4, തലമുറ തലമുറയായി ശൂന്യമായി കിടന്നു. ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, 47 തലമുറ ശൂന്യമായി കിടന്നു. അവിടെ കെട്ടിടങ്ങളില്ല, അവിടെ കൃഷിയില്ല, എന്നാൽ ഇന്ന് അവിടെ കെട്ടിടങ്ങൾ ഉയരുകയാണ്. വളരെ രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. പുരാതന പട്ടണങ്ങൾ അവർ പണിതുയർത്തുകയാണ്. ബെർശേബ, തെല്ലവീവ്, ജെറുസലേം മുതലായ പട്ടണങ്ങൾ, പുരാതന നഗരങ്ങൾ അവർ പണിതുയർത്തുമ്പോൾ ഈ പട്ടണങ്ങളൊന്നും നിലവിലില്ലായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, തലമുറ തലമുറയായി ശൂന്യമായി കിടന്ന പട്ടണം, തലമുറ തലമുറയായി വഴിപോക്കർക്ക് ശൂന്യമായി കിടന്ന സ്ഥലം, കൃഷി നടക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ദേശം അവരില്ലാതെ ശൂന്യമായി കിടന്നു. ആ ദേശത്തിലേക്ക് ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. അവരെ മടക്കി കൊണ്ടുവരും, അവരെ ചിതറിക്കുമെന്നും മടക്കി കൊണ്ടുവരുമെന്നും ദൈവം പറഞ്ഞു. എന്നാൽ ദൈവം അവരുടെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തി അനേക പ്രവചനങ്ങളെ നിവർത്തിക്കുകയാണ്. അവരുടെ ഭാഷയോടുള്ള ബന്ധത്തിലുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ എടുക്കുവാൻ എനിക്ക് സമയം പോരാ. സഫന്യാ പ്രവചനത്തിലും ജെരമ്യാ പ്രവചനത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വീണ്ടും അവരുടെ സ്വന്തം ഭാഷ പലസ്തീനിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു. ഈ 47 തലമുറകൾ അന്യദേശത്ത് ഉഴന്ന് നടന്ന് അവരുടെ മാതൃഭാഷയെ അവർ മറന്നുപോയി, മറ്റ് ഭാഷകളോട് ചേർന്ന് ഇഡിഷും മറ്റും അവർ പഠിച്ച് അവർ ഭാഷ മറന്ന് അവരുടെ ഭാഷ മലിനപ്പെട്ടു പോയി. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞ പോലെ വീണ്ടും അവർ ഈ ഭാഷ പഠിച്ച് ഇന്നവരുടെ മാതൃഭാഷ എബ്രായ ഭാഷയാണ്. ഞാൻ അതിൻ്റെ ചരിത്രം ചുരുക്കി പറയട്ടെ. ഇന്ന് അവരുടെ മാതൃഭാഷ, വാക്യങ്ങൾ എടുക്കാതെ ഞാൻ പറയട്ടെ, ഞാനത് എടുത്താൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പോകും. മാതൃഭാഷ, ദൈവം പറഞ്ഞു വീണ്ടും ആ ഭാഷ സംസാരിക്കും, അവരത് സംസാരിക്കുന്നു. വീണ്ടും കൃഷി നടക്കും, അത് നടക്കുന്നു. വീണ്ടും കെട്ടിടങ്ങൾ പണിയും, അത് നടക്കുന്നു. വീണ്ടും അവരുടെ ഭൂമിയുടെ വ്യത്യാസം വരും, നടക്കുന്നു. ഇതൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? ഇത് എന്നാണ് സംഭവിച്ചത്? എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഇതൊക്കെ സംഭവിച്ചത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിലാണ്. ഈ അടുത്ത സമയത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്നാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യോവേൽ 3:1 നമ്മളിങ്ങനെ വായിക്കുന്നു. ആ വാക്യം നമുക്ക് നോക്കാം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളും കാലത്തിലും. ഒരു നാളും കാലവും, യഹൂദയുടെ യെരുശലേമിൻ്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളും കാലങ്ങളും. നാളുകളും കാലങ്ങളും, സ്വർഗത്തിലെ ദൈവം നാം ജീവിക്കുന്ന ദിവസങ്ങളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർത്തു. അബ്രഹാമിനോട് ചെയ്ത നിയമം ഓർത്തു, യാക്കോവിനോട് ചെയ്ത നിയമം ഓർത്തു, ഇസാക്കിനോട് ചെയ്ത നിയമം ഓർത്തു. ദൈവം ഓർത്തിട്ട് അവരുടെ പിതാക്കന്മാരുടെ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന നാളുകളും കാലങ്ങളും. മറ്റൊരു വാക്യം ജെരമ്യാവ് 30 വായിച്ചതാണെങ്കിൽ ഒന്നുകൂടെ വായിക്കട്ടെ. 30:3 ജെരമ്യാവ് 30:3, ഞാൻ ഇസ്രയേലും യഹൂദയുമായി എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും. ഞാനവരെ മടക്കി വരുത്തും. ഒരു കാലം വരും, അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുന്ന കാലം, നാളുകൾ, മാറ്റം വരുന്ന ദിവസങ്ങൾ. ലേവ്യാ പുസ്തകം 26:46, ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർക്കുന്ന നാളുകൾ. ഒരു കാലഘട്ടം, ദൈവം ഒരു കാലഘട്ടം പറയുന്നു. കഴിഞ്ഞ ആ കാലഘട്ടമാണ് ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം. ഞാനതിനൊരു തെളിവ് പറയാം. ആ തെളിവ് കൂടെ പറഞ്ഞ് ഞാൻ ഏകദേശം ഇത് അവസാനിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ഞാനതിൻ്റെ തെളിവ് ലേവ്യാ പുസ്തകം 26:41 മറ്റൊരു വാക്യത്തോട് കമ്പയർ ചെയ്ത് വായിക്കണം. ലേവ്യാ പുസ്തകം 26:41 എസെക്കിയേൽ 36:9 തുലനം ചെയ്ത് നമുക്ക് വായിക്കണം. 9 ചേർത്ത് നമുക്ക് വായിക്കാം. ആദ്യം നമുക്ക് ലേവ്യർ 26:41, ഞാൻ അവർക്ക് വിരോധമായി നടന്നു. ഐ വാക്ക് എഗെയിൻസ്റ്റ് ദം. എസെക്കിയേൽ 36:9, അതിൻ്റെ 9, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഐ ആം ഫോർ യു. ഈ രണ്ട് വാക്യങ്ങൾ മാത്രം ബുദ്ധിയുള്ളവരെന്ന് ചിന്തിച്ചാൽ കാര്യം പിടികിട്ടും. ഞാൻ നിങ്ങൾക്ക് വിരോധമായി നടന്നു, അവർ പരാജയപ്പെട്ടു, അവർ കൊല്ലപ്പെട്ടു, അവർ തിരസ്കരിക്കപ്പെട്ടു. ആ ദൈവം വിരോധമായി നടന്ന ഒരു നാളുകളിലും അവർ യാതൊരു വിജയവും കണ്ടിട്ടില്ല. ഞാൻ നിനക്ക് അനുകൂലമായിരിക്കും. അവർ മടങ്ങി വന്നു. അവർ മടങ്ങി വന്നപ്പോൾ അവർ വെറും 650,000 ജനങ്ങളെയുള്ളൂ. തോക്കെടുത്ത് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തന്മാർ 30,000 ആളുകളെയുള്ളൂ. അവരെ വന്ന് വളയുന്നത് 14,000 അറബികളാണ്. 9 മാസം ആ യുദ്ധം നീണ്ടു നിന്നു. 5,500 സ്ക്വയർ മൈൽ വീതി അവർക്ക് രാഷ്ട്രത്തിന് കൊടുക്കാമെന്ന് യു എൻ തീരുമാനിച്ചെങ്കിൽ 9 മാസത്തെ യുദ്ധം അവസാനിക്കുമ്പോൾ 8,500 ഉയർന്നു. 30,000 ആളുകളെ 14,000 അറബികൾ യുദ്ധം ചെയ്താൽ ആരാണ് ജയിക്കുന്നത്? യാതൊരു സംശയവുമില്ലേ? 30,000 പടയാളികളെ 14,000 അറബികൾക്ക് 9 മാസം യുദ്ധം ചെയ്തിട്ടും തോൽപ്പിക്കുവാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട്? 67 യുദ്ധത്തിൽ 5 രാഷ്ട്രങ്ങൾ അവരുടെ 3 വശം വന്ന് വളഞ്ഞിട്ടും അവർ ജയിച്ചത് എന്തുകൊണ്ട്? 73 യോം കിപ്പർ വാർ, അവരുടെ മഹാപാപ പരിഹാര ദിവസം, അവരുടെ പടയാളികൾ അവർ അന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായ സമയത്ത് 3 അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചക്രമിച്ചപ്പോൾ യഹൂദൻ എന്തുകൊണ്ട് വിജയിച്ചു? അവരെ ആറ്റം ബോംബിട്ട് നശിപ്പിക്കുവാൻ ഇറാഖിൽ, ഒസിറാഖിൽ 2,600,000 ഡോളർ ചെലവഴിച്ച് സദ്ദാം ഹുസൈൻ പടുത്തുയർത്തിയ ആ ന്യൂക്ലിയർ റിയാക്ടർ എന്തുകൊണ്ടത് തവിടുപൊടിയായി മാറി? ലോകത്തിൽ പീഡിപ്പിക്കപ്പെട്ടും ചിതറിക്കപ്പെട്ടും യാതൊരു വെളിച്ചവും കാണാതെ കിടന്നിരുന്ന യഹൂദൻ എന്തുകൊണ്ടാണ് ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടത്? ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പിന്നാലെ വാളൂരി, ഞാൻ നിനക്ക് വിരോധമാണ്. എന്നാൽ ദൈവം അവരെ മടക്കി കൊണ്ടുവന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് അനുകൂലമാണ്. 73 മറ്റും അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചവരെ അക്രമിച്ച് പരാജയപ്പെടുത്തുവാൻ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് യുദ്ധം ചെയ്തപ്പോൾ അവരുടെ യെരുശലേം റേഡിയോയിൽ കൂടെ ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ ഉരുവിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ജനത്തെ ഉരുവിട്ടത് പറഞ്ഞു കേൾപ്പിച്ചു. 14-ാം വാക്യം, ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ അവർ പണിത് പാർക്കും. മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ വീഞ്ഞ് കുടിക്കും. തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയില്ലേ? ഇനി അവരെ പറിച്ചു കളയില്ല. അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചവരെ ആക്രമിക്കുമ്പോൾ അവരുടെ റേഡിയോയിൽ കൂടെ ഈ വാക്യം ആവർത്തിച്ച് ജനങ്ങൾ കേട്ടു. അവരുടെ ദേശത്ത് ഇനി അവരെ ആരും പറിച്ചു കളയില്ലേ? എന്താ കാരണം? അവരുടെ ദൈവം അവർക്ക് അനുകൂലമാണ്. എൻ്റെ കേൾവിക്കാരോട് എനിക്ക് ഇതോടുള്ള ബന്ധത്തിൽ പറയാനുള്ളത്, അനേക കാര്യങ്ങൾ യഹൂദനെ കുറിച്ച് മാത്രം 4-5 ദിവസം എടുത്താൽ പറഞ്ഞു തീരാൻ നിവൃത്തിയില്ലാതെ വണ്ണം പ്രവചനങ്ങൾ നിറഞ്ഞ് നിവർത്തിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കേൾവിക്കാരോട് ഒരു സത്യം പറയാനാണ് ഇത്രയും ഞാൻ പരിശ്രമിച്ചത്. ഞാനും നിങ്ങളും വേദപുസ്തക പ്രവചനങ്ങളുടെ നിവൃത്തികളുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുന്നു. We are living in a special period. ദൈവം യഹൂദനെ ചെതിരിച്ചിട്ട് അവൻ്റെ പിതാക്കന്മാരോട് ചെയ്ത പ്രമാണങ്ങൾ ഓർത്ത ഒരു ദിവസത്തിൽ, അവർക്ക് ദൈവം അനുകൂലമായി മാറിയ ഒരു ദിവസത്തിൽ ദൈവം ഇന്ന് നാം ജീവിക്കുന്നെങ്കിൽ, ഒരു ഭാഗം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 102-ാം സങ്കീർത്തനം ഒന്നെടുക്കുക. എൻ്റെ കേൾവിക്കാരെ, കുറച്ച് കാര്യങ്ങളോ അറിവുകളോ സമ്പാദിച്ച് മടങ്ങിപ്പോയാലൊക്കില്ല. 102-ാം സങ്കീർത്തനം 13-ാം വാക്യം, അത് പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതിയതാണ്. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിനുള്ള സമയം വന്നിരിക്കും. നമ്മൾ വായിച്ച വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. യഹൂദന്റെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുന്ന നാളുകൾ, കാലങ്ങൾ, അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്ന കാലം, പ്രവചന ദൃഷ്ടിയിൽ ദൈവം പ്രവാചകന്മാരിലൂടെ ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിച്ചു. ആ കാലഘട്ടത്ത് സങ്കീർത്തനക്കാരനും പ്രവചനാത്മാവിൽ എഴുതി, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അതെ അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതിന് സമയം വന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യം, അവളുടെ പൂഴിയോട് അനുഗതവും നമ്മളത് നേരത്തെ ചിന്തിച്ചു. എന്നാൽ അത് സംഭവിക്കുമ്പോൾ യഹോവ സിയോനെ പണിയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ഇംഗ്ലീഷ് അത് വായിച്ചാൽ When the Lord shall build up Zion, he shall appear in his glory. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വീണ്ടും യെരുശലേമിനെ പണിയുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൽ മടങ്ങി വരും. കർത്താവിൻ്റെ ഒന്നാം വരവല്ലേ അത്? മഹത്വത്തിൽ വന്നില്ലേ? ബേഥലഹേം പുൽത്തൊട്ടിയിൽ കീർത്തിശീലയിൽ പൊതിഞ്ഞൊരു ശിശുവിനെ പോലെ കിടക്കുന്നത് അവൻ്റെ മഹത്വ പ്രത്യക്ഷതയല്ലേ? രാജാതി രാജാവായി കർത്താധി കർത്താവായി ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുവാൻ ശക്തിയുള്ള സകല വിശുദ്ധ ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ അവൻ പ്രത്യക്ഷപ്പെടുന്ന ദിവസം അടുത്തു. കാരണം എന്നാ? ഇത് സംഭവിക്കുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം. ദാവീദിൻ്റെ കൂടാരം എന്ന് പറയുന്നത് യഹൂദനാണ്. വീണുപോയ കൂടാരം എന്ന് പറയുന്നത് അവൻ്റെ സാമ്രാജ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 15:14. ദൈവത്തിൻ്റെ നാമത്തിന് ജാതിയിൽ നിന്ന് ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചു. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ ഒക്കുന്നു. ദൈവം ജാതികളിൽ നിന്നൊരു ജനത്തെ എടുക്കുന്നത് സഭയുടെ പണിയാണ്. എന്നാൽ അതിൻ്റെ ശേഷം നോക്കുക 15. അനന്തരം afterwards, ഇതിൻ്റെ ശേഷം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരങ്ങളെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിക്കുന്ന ഏവനും എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് പൂർവന്മാരുടെ കാലത്ത് കർത്താവ് അരുളിച്ച്. അത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം നോക്കുക, ജാതികളിൽ നിന്നൊരു ജനത്തെ എടുക്കും. ദൈവം സഭ എന്ന് പറയുന്ന വലിയ പ്രവർത്തനത്തിൽ നിന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജാതി മതഭേദമന്യേ ലോകത്തിൻ്റെ നാനാ കോണിൽ നിന്നും രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗ് അവിചാരിതമല്ലേ? വലിയ ആളിൻ്റെ പെരുപ്പൊന്നും ഇവിടെ ഇല്ലായിരിക്കുക. ഈ കൂട്ടത്തിൽ നിന്ന് ചിലരെ കൂടെ ദൈവസഭയിൽ ചേർത്തിട്ട് യേശു ക്രിസ്തുവിന് ഒരുപക്ഷെ മടങ്ങി വരാനുണ്ടായിരിക്കാം. എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ജാതികളിൽ നിന്ന് എടുക്കുന്നവരുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ അനന്തരം വീണുപോയ ദാവീദിൻ്റെ കൂടാരങ്ങളോട് ദൈവം ഇടപെടുവാൻ ദാവീദിൻ്റെ വംശത്തെ മടക്കി കൊടുക്കുന്നു. റോമലേഖനം 11:15 അനേക ദൈവമക്കൾക്ക് പരിചയമുള്ളതാണെങ്കിലും ഞാനത് വായിച്ചു കൊള്ളട്ടെ. 11:11 അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഞാൻ വാക്യങ്ങളെടുത്ത് തെളിയിക്കുന്നില്ലേ? രക്ഷ ജാതികൾക്ക് വന്നത് യഹൂദനെ തെള്ളിക്കളഞ്ഞപ്പോഴാണ്. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 13 പറയുന്നുണ്ട്. വേണമെങ്കിൽ വാക്യം അനേകർ നോട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്ത് കൊടുക്കുക. 13:46 ആദ്യം ദൈവജനം നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾ തന്നെ തെല്ലി അതിനെ അയോഗ്യരെ നെന്നിയതുകൊണ്ട് ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നോക്കുക, യഹൂദനോടാണ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അവരത് വിശ്വസിച്ചില്ല, തിരസ്കരിച്ചു, അവരെ തെല്ലിക്കളഞ്ഞിട്ട് ജാതികളിലേക്ക് തിരിഞ്ഞു. അഥേനയുടെ തെരുവില്, കൊരിന്തിൻ്റെ തെരുവില്, മെസൊപ്പൊത്താമ്യയിൽ ലോകത്തിൻ്റെ തെരുവുകളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലേക്ക് ഏർപ്പെട്ടു. അത് പൗലോസ് പറഞ്ഞു, അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ 15-ാം വാക്യം, അവരുടെ ഭ്രംശം കാസ്റ്റിംഗ് ഓഫ് ദം ലോകത്തിന് നിരപ്പിന് കാരണമായി ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ വീർപ്പെന്നല്ലാതെ എന്താ? ഞാനിവിടെ നിർത്തുകയാണ്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് കാരണമായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ? മരിച്ചവരെപ്പോഴാ ഉയർക്കുന്നത്? കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുദ്ധാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മരിച്ചവരുടെ പുനരുദ്ധാനം യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച മരിച്ച വൃതന്മാർ എഴുന്നേൽക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് 2000 2500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ നൂറുകണക്കിന് പ്രവചനങ്ങൾ, നൂറുകണക്കിന് പ്രവചനങ്ങൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അതിനൊരു മറുപടിയേ ഉള്ളൂ, തൻ്റെ സഭയുടെ പണി പൂർത്തീകരിക്കുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു സഭയും ലോകത്തിലുള്ള ഒരു സഭയും നമ്മെ രക്ഷിക്കില്ല, ലോകത്തിലുള്ള ഒരു കർമ്മവും നമുക്ക് മോക്ഷം തരില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിനെ ബുദ്ധി കൊണ്ടറിഞ്ഞാൽ രക്ഷപ്പെടില്ലേ? കർത്താവിനെ ബുദ്ധി കൊണ്ടറിയുന്ന എത്രയോ പേരുണ്ട്, ലോകത്തിലുള്ള എത്രയോ ആളുകൾ ബുദ്ധി കൊണ്ടവനെ അറിയുന്നു. എന്നാൽ തിരുവചനത്തിൽ പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. അറിവ് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ രക്ഷിക്കുന്നത് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ക്രൂശിൽ നീ മരിച്ചു, എൻ്റെ പാപത്തിന് മോചനം തരുവാൻ നീ മരിച്ചു, രക്ഷിപ്പാൻ നീ പ്രാപ്തൻ. നീ പ്രാപ്തൻ, നീ മാത്രം യോഗ്യൻ, മറ്റാരുമില്ല, നീ യോഗ്യൻ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഈ രാത്രി തന്നെ നിന്റെ കരത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കുകയും നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ചരിത്രം അവിചാരിതമല്ലേ? സംഭവങ്ങൾ അവിചാരിതമല്ലേ? ബൈബിൾ പ്രവചനങ്ങൾ നിവൃത്തി അവിചാരിതമല്ലേ? ഈ രാത്രി എൻ്റെ കേൾവിക്കാരോട് ലളിതമായി മനസ്സിലാക്കുവാൻ ഒരുങ്ങുന്ന വിധത്തിൽ അവരുടെ ചരിത്രം ഞാൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൽ നിന്ന് ഏതാനും മാത്രം അടർത്തിയെടുത്ത് പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഭാഗങ്ങളാണ്. സഭയുടെ പണി പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ പൂർത്തീകരിച്ചെന്ന് വരാം. ഒരുപക്ഷെ ഇവിടെ കൂടെ ഒരു മീറ്റിംഗ് ഞാൻ ക്രമീകരിച്ചത് ദൈവം അതുകൊണ്ടായിരിക്കാം. യെസ്, ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേ. പള്ളിയിൽ അംഗത്വം കാണും, കുർബാന കൈക്കൊണ്ട് കാണും, അനേകം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ഞാൻ ഒരു വിശുദ്ധനായി ജീവിക്കുന്നവനായിരിക്കാം. വിശുദ്ധനായി ജീവിച്ച കൊർന്നേലിയോസിനോട് പത്രോസ് പറയുന്നു, മാനസാന്തരപ്പെടുന്നു. പെന്തക്കോസ് പെരുന്നാളിതം വായിക്കുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ വന്നു, അവരോട് പത്രോസ് പറഞ്ഞു മാനസാന്തരപ്പെടുന്നു. ഭക്തനായ നിക്കോദീമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. ഭക്തി കൊണ്ടോ വിശുദ്ധ ജീവിതം കൊണ്ടോ സ്വർഗരാജ്യം കൈവശപ്പെടുത്തില്ലേ? യേശുക്രിസ്തുവിന്റെ രാജ്യം കൈവശപ്പെടുത്തില്ലേ? അത് കൈവശപ്പെടുത്തുവാൻ ഒരു വീണ്ടും ജനനം സംഭവിക്കണം. എൻ്റെ ഹൃദയം വിനയപ്പെടുത്തി ദൈവപുത്രനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് എൻ്റെ ജീവിതം അവനെ സമർപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് എൻ്റെ മരിച്ചുപോയ ആത്മാവിനെ വീണ്ടും ജീവിപ്പിച്ച് എൻ്റെ ഉള്ളത്തിൽ അവൻ്റെ ആത്മാവ് സ്ഥാനമേറ്റെടുക്കുമ്പോൾ എനിക്കൊരു വീണ്ടും ജനനമുണ്ടായി. അത് കർമ്മമല്ല, പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക.